ഉന്മേഷിന്റെ ഒന്നാം ദിനം രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തോട് ഒരുമിച്ച് കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ സർവശക്തനാകുന്ന കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ ഇങ്ങനെ ഒരു മുഖാന്തരം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ എന്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്നതായ കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ, മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്നതായ നല്ലവരായ ദേശനിവാസികൾ എല്ലാവർക്കും സത്യദൈവവും വേഗം വരുന്നവരുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ടെസലോൺ. നിങ്ങൾ കേട്ടതുപോലെ തന്നെ എന്റെ പേര് ശ്രീലേഖ എന്നാണ്. യേശു ആരാണെന്നോ യേശുവിൽ കൂടിയുള്ള രക്ഷ എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ഹൈന്ദവ ഭവനത്തിൽ ഒരു പൂജാരിയുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം എന്നെയും തേടി വന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്നെയും വിലയ്ക്ക് വാങ്ങി തന്റെ രക്തത്താൽ താൽപ്പര്യസലോൺ. അതെ, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളതായ സമയത്തിനുള്ളിൽ തന്നെ എന്റെ അനുഭവ സാക്ഷ്യവും ദൈവജനത്തിൽ കൂടി ചിന്തിച്ചിട്ട് ഞാൻ വേഗത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം എന്റെ 9-ാം വാക്യം എന്റെ 34-ാം വാക്യം വേഗത്തിലൊന്ന് വായിച്ചു.
യോഹന്നാനെ ഞാൻ തിരിച്ചേതൻ ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആരെന്നെ പറഞ്ഞു, അവനെ കാണാൻ ശ്രമിച്ചു.
34-ാം വാക്യം.
ഇത് പറയുമ്പോൾ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി പഠിപ്പീനെന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു.
അവർ അത് മതി മതി മതി, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ കൺവെൻഷന്റെ ഒന്നാം ദിനം രാത്രിക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നൽകി തന്നതായ വേദഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആദിയോടന്തം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിങ്കിലായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കാദേശ് മരുവിനെ നടക്കുന്ന അങ്ങയുടെ ശബ്ദം, വനങ്ങളെ തോലൊരിക്കുന്ന അങ്ങയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം രാത്രി ഞങ്ങളുടെ നടുവിൽ ഉയർന്നു കേൾക്കുവാൻ സ്വർഗമിടയാക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്നതായ ഹൃദയങ്ങളോട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുമാറാകണമേ, സംസാരിക്കുമാറാകണമേ. ദൈവ പ്രവർത്തിക്ക് വിരോധമായി, അത് ദൈവവചനത്തിന് വിരോധമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സകല ഉയർച്ചകളെയും സ്വർഗം ഇടിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നീതി ഇന്ന് രാത്രികാലം ഇവിടെ വെളിപ്പെടുവാൻ, ദേശത്തിന്മേ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കും. മഹത്വം മുഴുവൻ തിരുമേനിയെടുക്കും. പ്രാർത്ഥനയാചന ഘടന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്നത് ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണാൻ ഹെരോദാവ് ആഗ്രഹിച്ചു. 34-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവൻ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. ഫ്രിസലോൺ. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ് ഇവൻ ആരെന്നുള്ളത്. ഫ്രിസലോൺ. രാത്രികാലം അത് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാനും ചോദിച്ചു, ഞാൻ കേൾക്കുന്ന ഇവൻ ആരെന്ന്. ഫ്രിസലോൺ. ആദ്യമായി എന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസൻ അതേ ദൈവവചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കൂടി അതേ ഉദ്ഘാടന വേളയിൽ നമ്മ വചനത്തിൽ കൂടി ദൈവാത്മാവ് നമ്മളോട് ഇടപെടുവാനിടയായിത്തീർന്നു. മാത്രമല്ല ഫിലിപ്പോസിന്റെ കാര്യം കേൾക്കുവാനിടയായിത്തീർന്നു. അവിടെ കേട്ടത് ഇങ്ങനെയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന്, രാത്രികാലം ഇവിടെ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഒരിക്കലല്ല, ഒരപ്പച്ചൻ, വയോധികനായ ഒരപ്പച്ചൻ, അത് വളരെ രോഗിയായിരുന്നു ആ വ്യക്തി. ഡോക്ടറെ കാണാനായിട്ട് പോയി, ഹോമിയോ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടിട്ട് തന്റെ രോഗവിവരമെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കാപ്പിയും ചായയും ഒഴിച്ച് എന്തു വേണേലും കഴിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്ന് എല്ലാ ആഹാര സാധനത്തിനകത്തും കാപ്പിയും ചായയും ഒഴിച്ച് കഴിക്കുവാനിടയായിത്തീർന്നു. അത് എന്റെ ആയുഷ്കാലത്ത് രോഗം മാറിയില്ല. ഞാൻ പറയുന്നത് ഹോമിയോ മരുന്നിന് വീര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കേട്ടത് ഗ്രഹിച്ചത് തെറ്റിപ്പോയി. രാത്രികാലം ദൈവവചന കേൾവി അധിക ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ പേര് ശ്രീലേഖ എന്നാണ്. ഒരു ഹൈന്ദവ ഭവനത്തിൽ ഒരു പൂജാരിയുടെ എട്ടാമത്തെ മകളാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. യേശു ആരാണെന്നോ യേശുവിൽ കൂടിയുള്ള രക്ഷ എന്താണെന്നോ ഒരിക്കൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരേ ഒരു രക്ഷയുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയി 3 മാസത്തെ 6 മാസത്തെ 9 മാസത്തെയൊക്കെ രക്ഷ എഴുതി കയ്യിലും കഴുത്തിലും കിട്ടുമായിരുന്നു. 30 ദിവസം 60 ദിവസം 90 ദിവസം കഴിയുമ്പോൾ രക്ഷയുടെ കാലാവധി കഴിയും, വീണ്ടും ഞങ്ങൾ പോയി രക്ഷ എഴുതി കിട്ടും. എന്നാൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 33 കോടി ദേവീദേവന്മാരും 6000 ഭൂതപ്രേത പിശാചുകളും 5 മണിനാഗം കരുണാഗതിനെല്ലാം വെച്ച് ആരാധിക്കുന്ന ഒരു ഹൈന്ദവ തറവാട്ടിൽ പൂജാരിയുടെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് മരത്തിൽ തൂങ്ങി യേശുവിനെ വേണ്ടാന്ന്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം തന്നെ 500-ലധികം തെരുകോണുകളിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 37-ലധികം കൺവെച്ച ചെടികൾ എന്റെ അരുമനാഥനെ പ്രസംഗിപ്പാനുള്ള ഭാഗ്യം സ്വർഗം എനിക്ക് തന്നു. കൃപയാൽ അതേ മൈനാഗപ്പള്ളിയോ കരുനാഗപ്പള്ളിയെ കൊണ്ടുവര കൊല്ല പ്രദേശങ്ങളിൽ എത്തി ചർച്ചിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനും ചില പ്രിയപ്പെട്ടവരോടൊക്കെ കാണുവാൻ സ്വർഗത്തിലെ ദൈവ സഹായിച്ച സ്നേഹത്തിനായി സ്തോത്രം. ദേശത്തെല്ലാം കടന്നുപോയി അതേ എജി ചർച്ചിനോടുള്ള ബന്ധത്തിൽ അതേ അനേക സഭകളിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകുവാനും ദേശത്തിന് നടുവിൽ ദൈവവചനം ഘോഷിപ്പാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ഫേസലോൺ എന്നാൽ ഇതിലുപരിയായിട്ട് എന്റെ അമ്മയെ കണ്ട ഒരു ദർശനമാണ് ഞാൻ ഇക്രബയിലേക്ക് വരാൻ കാരണം. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ ഇപ്പോൾ 8 മക്കളാണ്. എന്നാൽ എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ എന്റെ സഹോദരങ്ങൾ 7 മക്കളുള്ളപ്പോൾ എന്റെ നേരെ മൂത്ത ചേച്ചിയും എന്നെക്കാട്ടിൽ 12 വയസ്സിന് മൂത്തതാണ്. എന്റെ പ്രിയ സഹോദരിക്ക് 10 വയസ്സ് കഴിഞ്ഞതായ സമയത്ത് എന്റെ അമ്മ ഒരു ദർശനം കാണുവാനിടയായിത്തീർന്നു. ദർശനമെന്നോട് പറയിൽ ഒരു സ്വപ്നം കണ്ടു. കണ്ടത് ഇപ്രകാരമാണ്: 7-ാമത്തെ തങ്ങളുടെ മകളെ കയ്യിൽ പിടിച്ചുകൊണ്ട്, 8-ാമത് ഒരു കൊച്ചു പെൺകുട്ടിയെ എളിയിലെടുത്തുകൊണ്ട്, അതെ, ഒരു 6 കടന്നു പോകുന്നതായിട്ടൊരു ദർശനമാണ് താൻ കാണുവാനിടയായിത്തീർന്നത്. ആറ്റിലേക്ക് ഇറങ്ങുന്നതായ സമയത്ത് പെട്ടെന്ന് മുട്ടോളും അരയോളും അതെ മുങ്ങുമാറാകുന്നതായ വെള്ളത്തിലേക്ക് അവർ ആഴമില്ലാത്ത കയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയ്യം വിളിക്കുവാനിടയായിത്തീർന്നു. എന്റെ കുഞ്ഞുങ്ങൾ രണ്ടും മരിച്ചുപോകും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അയ്യം വിളിക്കുന്ന സമയത്ത് അക്കരെ നിന്നുകൊണ്ട് ആചാനുബാഹുവായ ശുഭ്രവസ്ത്രധാരിയായ തേജോമയന ഒരു വ്യക്തി നിന്നുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്നിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, എന്റെ അടുക്കലേക്ക് പോരാൻ. 1.5 മണിയായ സമയത്ത് അർദ്ധരാത്രിയിൽ എന്റെ അമ്മ ഞെട്ടിയുടർന്നിട്ട് എന്റെ പിതാവിനോട് സംഭവം പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, രാമനാമവും ജപിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർക്ക് ഉണ്ട്, എനിക്കറിയാം, അല്ലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹൈന്ദവ ആചാര പ്രകാരം വെള്ളം കണ്ട ഭയങ്കര ദോഷമാണ്. മാത്രമല്ല എന്റെ അപ്പൻ പറഞ്ഞു, നീ രാമനാമം ജപിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. അന്ന് കിടന്നു. എന്നാൽ പിറ്റേ ദിവസം ഇതേ സമയമായപ്പോൾ രാത്രി 1:30 ഇതേ ദർശനം എന്റെ അമ്മ കണ്ടു. 1-2 അല്ല 3.5 ആഴ്ചയോളം എന്റെ അമ്മ ഇത് കാണുവാനിടയായിത്തീർന്നു. ഉറക്കം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലായി. ഹൈന്ദവ ആചാര പ്രകാരം ഞങ്ങൾ പോയി പ്രശ്നം വെച്ച് നോക്കി. 3 ക്ഷേത്രം എന്റെ പിതാവിന് സ്വന്തമായിട്ടുണ്ട്. 1 ഏക്കർ വസ്തുവിനകത്ത് 2 കാവുകളുണ്ട്. അതിനകത്തൊരു ആശ്രമവുമുണ്ട്. അവിടെ ഒരു സ്വാമി ഇരിപ്പുണ്ട്. അദ്ദേഹം 106-ാമത്തെ വയസ്സിലാണ് മരിക്കുവാനിടയായിരുന്നത്. അദ്ദേഹത്തിന്റെ അടുക്ക കാര്യം പറഞ്ഞു. ചില ഹോമങ്ങളൊക്കെ പ്രശ്നം വെച്ച് നോക്കുവാനിടയായിരുന്നു. അവിടെ തെളിഞ്ഞത് ഇങ്ങനെയാണ്: അതെ, എളിയിലെടുത്തിരിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് അറിയത്തില്ല. 1 ആറ് കടന്നത്. വെള്ളം കണ്ടാൽ ഭയങ്കര ദോഷമാണ്. മാത്രമല്ല അക്കരെ നിന്നുകൊണ്ട് ആചാനുബാഹുവായ ശുഭ്രവസ്ത്രധാരിയ തേജോമയനായ ഒരു വ്യക്തിയെ കണ്ടത് യമദൂതനാണെന്ന് പറഞ്ഞു. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭവനത്തിൽ വലിയ അനർത്ഥം നടക്കും, മരണം നടക്കും. അതുകൊണ്ട് വലിയ ഹോമം നടത്തണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സുദർശനേക്കുള്ള ഹോമം എന്റെ വീട്ടിൽ നടത്തുവാനിടയായിരുന്നു. എന്ന് വെച്ചാൽ വിഷ്ണുവിനെ പിടിച്ച് വീട്ടിൽ ഇരുത്തുന്ന ഒരു ഹോമമാത് അത് നടത്തുവാനിടയായിരുന്നു. ഹോമങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തിയതിന്റെ ഫലമായി ഒരിടക്കാല ആശ്വാസം എന്റെ അമ്മയ്ക്ക് ലഭിക്കുവാനിടയായിരുന്നു. വീണ്ടും ഇതേ അനുഭവം തുടരുവാനിടയായിരുന്നു. ഫ്രീസലോൺ മാനസികമായ നില തകർന്ന ഒരു അനുഭവത്തിൽ എന്റെ അമ്മയായി തീരുവാനിടയായിരുന്നു. ഒത്തിരി പൂജകളും മന്ത്രങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുവാനെത്തിരുന്നു. ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരുന്ന് കഴിച്ച രാത്രിയിൽ ഉറക്കമില്ലാതെ ഒരസ്ഥി മാത്രമായിരുന്ന രീതിയിൽ എന്റെ അമ്മ ഭവനത്തിൽ ഇപ്രകാരമായിരിക്കുന്നതായ വേളയിൽ എന്റെ പിതാവ് ഒത്തിരി മാനസികമായി വ്യതി അനുഭവിക്കുവാനിടയായിരുന്നു. 1.5 വർഷത്തോളം എന്റെ അമ്മ ഈ ഒരു അനുഭവത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് മാനസികമായി നില തകർന്ന ഭവനത്തിനകത്തളത്തിലായി തീരുവാനിടയായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുവാനിടയായിരുന്നു. ഫ്രീസലോൺ എന്റെ അമ്മയുടെ ശാരീരിക സ്ഥിതി വളരെ മോശമായിരുന്നതിനാലും മാത്രമല്ല എന്റെ സഹോദരങ്ങളെല്ലാം അല്പം മുതിർന്നവരാകൊണ്ടും അതെ ലോകപ്രകാരം തന്നെ ഉദരത്തിൽ വെച്ച് തന്നെ കുട്ടിയെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് ലോകവൈദ്യന്മാരിൽ ആശ്രയിക്കുവാനിടയായിത്തീർന്നു. അനേക വൈദ്യന്മാരിൽ ആശ്രയിച്ചു. എന്നാൽ മാനുഷികമായ ബുദ്ധിക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗം അതല്ല ലോകസ്ഥാപനത്തിന് മുമ്പ് സ്വർഗം എന്നെ കണ്ടതുകൊണ്ട് ഫീസലോടല്ലോ ക്രിസ്തുവിലവനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അതേ മാനുഷികമായ ബുദ്ധികളെ അഫലമാക്കി കളഞ്ഞു എന്റെ സ്വർഗത്തിലെ അപ്പൻ. ഫീസലോടല്ലോ. അപ്രകാരം ചില നാളുകൾ മരുന്ന് കഴിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷമായിട്ട് ഡോക്ടേഴ്സ് എന്റെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതെ, ഉദരത്തിൽ വെച്ച് നിങ്ങളുടെ കുട്ടിയെ നശിക്കാതിരുന്നത് കൊണ്ട് ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ മാത്രമാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത്, കാരണം ഇത്രയും മരുന്ന് കഴിച്ച സ്ഥിതിക്ക്. അതിനുശേഷമായി പച്ചമരുന്ന് കഴിക്കുവാനായിട്ട് എന്നെ പോകുവാനിടയായിത്തീർന്നു. അങ്ങനെ നാട്ടുവൈദ്യന്മാരിൽ ആശ്രയിച്ച് മരുന്നുകൾ കഴിച്ചു. എന്റെ മാതാവിന് 9 മാസം പൂർത്തിയുള്ളതായ സമയത്ത് ഞാൻ ഉദരത്തിലായിരിക്കുന്നതായ സമയത്ത് 7 ദിവസത്തെ കാവിലെ ഒരു വലിയ പൂജ നടത്തുവാനിടയായിത്തീർന്നു. പൂജയ്ക്കൊടുവിലായിട്ട് സ്വാമി എന്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, 8-ാമത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടുകൂടി രോഹിണി നക്ഷത്രത്തിൽ ഒരു ആൺകുട്ടി നിങ്ങളുടെ ഭവനത്തിൽ ജനിക്കാൻ പോകുന്നു. ഇത് കേട്ട എന്റെ പിതാവിന് വളരെ സന്തോഷമായി. ഇത്രയും നാള് മരുന്ന് ഭാര്യ കഴിച്ചത് അദ്ദേഹത്തിന് വലിയ ദുഃഖമായി തോന്നി. വേഗത്തിൽ തന്നെ എന്റെ പിതാവ് വീട്ടിലേക്ക് വന്നതിന് ശേഷമായിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഇനി മരുന്ന് കഴിക്കരുത്, 9 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടുകൂടി രോഹിണി നക്ഷത്രത്തിൽ ഒരു ആൺകുട്ടിയാണ് നമ്മുടെ ഭവനത്തിൽ ജനിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്റെ അമ്മ പറഞ്ഞില്ല, ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും മരുന്ന് കഴിച്ചതായി സ്ഥിതിക്ക് അംഗവൈകല്യം കുട്ടിയെ മാത്രമാണ് കിട്ടുന്നത്, എന്റെ 7 മക്കളും ആരോഗ്യവും സൗന്ദര്യവും ബലവുമുള്ളവരാണ്, ഒരംഗവൈകല്യമുള്ള കുട്ടിയെ എനിക്ക് വളർത്താൻ വയ്യ എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പുറത്തു വരുന്ന അന്ന് വരെ എന്റെ അമ്മ മരുന്ന് കഴിക്കുവാൻ ഇടയായിത്തീരുന്നു. പ്രീസലോ മാസത്തിന്റെ പൂർത്തീകരണത്തിന് സുഖകരമായ ഒരു വിടുതൽ എന്റെ മാതാവിന് സ്വർഗം കൊടുത്ത് രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു 4 കിലോ ഉള്ള ആരോഗ്യമുള്ള എന്നെ ദൈവർക്ക് ദാനം കൊടുക്കുവാൻ ഇടയായിത്തീരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അപ്പന് വളരെ ദുഃഖമുണ്ടായി. രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടുകൂടി ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നു പറയുവാനിടയായിരുന്നു. അദ്ദേഹം വീട് വേഗത്തിൽ കാവിലെ കൂടുവാനിടയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമേ സ്വാമിയോട് പറഞ്ഞു, എന്റെ ഭാര്യ പ്രസവിച്ച് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വരാൻ യാതൊരു നിർവാഹവുമില്ലല്ലോ, ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് വീണ്ടും ചില പൂജകളും മന്ത്രങ്ങളും ഹോമങ്ങളും ഒക്കെ നിരത്തി വെക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പൂജയുടെ മധ്യഭാഗമായപ്പോൾ നിലവിളക്ക് കെട്ടുപോകുവാനിടയായിരുന്നു. അദ്ദേഹം വേഗത്തിൽ അവിടുന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്റെ പിതാവിന്റെ തോളത്ത് കൈവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, 1.5 വർഷമായി നിങ്ങളുടെ ഭാര്യ കണ്ട ഒരു ദർശനമുണ്ടല്ലോ, ഒരു കൊച്ചു പെൺകുട്ടിയെ എളിയിലെടുത്തുകൊണ്ട് അത് 7-ാമത്തെ നിങ്ങളുടെ മകളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് 6 കടം അക്കരയ്ക്ക് പോകുന്ന ഒരു ദർശനം കണ്ടല്ലോ, അന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇങ്ങനെയാണ്, അക്കരെ നിന്നുകൊണ്ട് ആചാനുബാഹുവായ ശുഭ്രവസ്ത്രധാരിയായ ഒരു വ്യക്തി നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട, എന്റെ അരികിലേക്ക് പോരാൻ പറഞ്ഞ യമദൂതനാണെന്ന്, അതുകൊണ്ട് ഈ കുഞ്ഞു മുഖാന്തരം ഭവനത്തിനകത്ത് അനർത്ഥം നടക്കും, മരണം നടക്കും, അതുകൊണ്ട് ഇതിനെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ, ഒരു കംസാവതാരത്തോടുകൂടിയാണ് എന്റെ പ്രിയ പിതാവ് ഭവനത്തിലേക്ക് വരുവാനിടയായിത്തിരുന്നത്. 3 ദിവസം മാത്രം പ്രായമുള്ളത് എന്നെ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അത് നിലത്തേക്ക് പിടിച്ച് എന്റെ അപ്പൻ ഇടുവാനിടയായിത്തിരുന്നു. അതെ, മാനുഷികമായ ബുദ്ധികൾക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഫീസലോ, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അനേകരോട് പറയാറുണ്ട്, ലജ്ജ കൂടാതെ തെരുകോണുകളിൽ നിന്ന് ഞാൻ യേശുവിനെ പ്രസംഗിക്കും. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, കഴിഞ്ഞ 8.5 വർഷക്കാലമായി അനേക തെരുകോണുകളിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക് നാണം വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത്, ലജ്ജ കൂടാതെ ഈ ടാക്സി ഡ്രൈവർമാരൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാന്ന് പല പ്രിയപ്പെട്ടവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പറയാനുണ്ട്, കർത്താവിന്റെ ജീവന്റെ ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിന് പ്രശ്നാക്കപ്പെട്ടപ്പോഴും ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞ, മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്നു മുതൽ എന്റെ ഭവനത്തിനകത്ത് അതെ വലിയ പ്രതികൂലങ്ങൾ ആരംഭിക്കുവാനിടയായിത്തീരുന്നു. അതെ, വളരെ സമാധാനത്തോടെ സന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. എന്നാൽ എന്റെ ജനനത്തോടുകൂടി കുടുംബത്തിനകത്ത് വലിയ വിഷയങ്ങളുണ്ടായി. അതിദാരുണമായ രീതിയിൽ എന്റെ അമ്മയെ അന്നു മുതൽ ക്രൂരമായ രീതിയിൽ എന്റെ പിതാവ് മർദ്ദിക്കുവാനിടയായിരുന്നു. സഹോദരങ്ങൾ തമ്മിൽ ഛിദ്രതയുണ്ടാകുവാനിടയായിരുന്നു. എന്നെക്കാട്ടിൽ ഒത്തിരി പ്രായ കൂടുതലുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അന്നു മുതൽ അതിദാരുണമായ രീതിയിൽ എന്റെ അമ്മയെ എന്റെ അപ്പന് ഉപദ്രവിക്കുവാനിടയായിരുന്നു. വിഷയങ്ങളുണ്ടായി. എന്നാൽ എനിക്ക് 5.5 വയസ്സ് പ്രായമുള്ള ദിവസം മുതൽ അതെ ഇന്നുവരെ നടക്കുന്ന സകല സംഭവങ്ങളും സർവശക്തനായ കർത്താവ് എനിക്ക് നല്ല ഓർമ്മയോടെ അതെ സ്വർഗം എന്നെ നിലനിർത്തുന്നു. എനിക്ക് 3.5 മാസം പ്രായമുള്ള സമയത്ത് തൊട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ തൊട്ടിലിന്റെ കയററുത്തു നിലത്തിട്ട് എന്റെ പിതാവ് കൊന്നുകളെ വന്നു. ഞാൻ പലപ്പോഴും ലജ്ജ കൂടാതെ ഇന്ന് പ്രസംഗിപ്പം ഞാൻ ഓർക്കാറുണ്ട്. എന്റെ ഉച്ചി മുതൽ പാദം വരെയും പരിക്കൾ മാത്രമാണ്. ഫ്രീസലോട് അല്ലല്ലോ, മുറിവുകൾ മാത്രമാണ്. ഫ്രീസലോട് അല്ലല്ലോ, ഉപദ്രവമേറ്റ ഒരു വലിയ ശരീരമാണിത്. എന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, കർത്താവിനെ ഞാൻ രക്ഷകനായി എന്നും സ്വീകരിച്ചു. അന്നു മുതലുള്ള ആരോഗ്യം ബലവും ഒക്കെയുള്ളു എനിക്ക്. ഫ്രീസലോ. അതെ പ്രിയമുള്ളവരെ, എന്റെ സ്വന്തം പിതാവ് തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അനേക പ്രാവശ്യം എന്നെ കൊന്നുകളവാൻ നോക്കി. എന്നാൽ സ്വർഗത്തിലെ ഇതെല്ലാം കാണുന്ന ഒരു അപ്പനുണ്ടായിരുന്നത് കൊണ്ട് ഫ്രീസലോൺ, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമായോണ്ട് എന്റെ പ്രാണന് ഹാനി വരുവാൻ സ്വർഗം അനുവദിച്ചില്ല. ഫ്രീസലോൺ, എനിക്ക് 5.5 വയസ്സ് പ്രായമുള്ളതായ സമയത്ത് എന്റെ മാതാപിതാക്കൾ തമ്മിൽ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. കാവിൽ പൂജ നടക്കുന്ന സമയത്ത്, അടിയന്തരം നടക്കുന്ന, സർപ്പബലി നടക്കുന്ന ഒക്കെ സമയത്താണ് വളരെ ക്രൂരമായ രീതിയിൽ എന്റെ പിതാവ് ഇടപെടുവാറുള്ളത്. എനിക്കൊരു കാര്യം മനസ്സിലായി, എറുപ്പാനും മുടിപ്പാനും പിശാചു വരുമ്പോൾ സമൃദ്ധിയായ ജീവൻ തരുവാനാണ് ഞാൻ സേവിക്കുന്നത്. എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഫ്രീസലോടല്ലേ. 5 വയസ്സ് എനിക്ക് പ്രായമുള്ളതായ സമയത്ത് പ്രിയമുള്ളവരെ, എന്റെ പ്രിയ പിതാവ് എന്റെ മാതാവിനെ അതിദാരുണമായ രീതിയിൽ ഉപദ്രവിക്കുവാനിടയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എന്റെ അമ്മയുടെ ദേഹത്തെ കോടി വന്ന് വീണ് കിടന്ന് ഞാൻ അലറിക്കരഞ്ഞു. എന്റെ അമ്മ ഇനി ഒന്നും ചെയ്യരുത്. ഈ സമയത്ത് അത് ഒരു തുണി എടുത്തുകൊണ്ടുവന്ന് എന്റെ പ്രിയ പിതാവ് എന്റെ അമ്മയുടെ വായിലേക്ക് അത് തിരികെ കയറ്റിയിട്ട് ശബ്ദം പുറത്തു വരാതിരിക്കാൻ, പൂജാരിയുടെ ഭവനമാണല്ലോ, ദേശത്താരും ഇതറിയരുത്, അതിദാരുണമായ രീതിയിൽ എന്റെ പിതാവിന്റെ മാതാവിനെ മർദ്ദിക്കുന്നത് കൊണ്ട് എന്റെ പിതാവിന്റെ പാദത്തിലേക്ക് ഞാൻ വീണിട്ട് പറഞ്ഞു, അപ്പാ അതെ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്റെ അമ്മയെ ഉപദ്രവിക്കരുത്, ഉപദ്രവിച്ചത് മതിയെന്ന് പറഞ്ഞ് ആ പാദത്തിൽ ഞാൻ വീണ് കിടക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ സ്വന്തം പിതാവിന്റെ പാദത്തിൽ ഞാൻ ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് അത് ഒരൊറ്റ തൊഴി അദ്ദേഹം തൊഴിച്ചിട്ട് 3-ാമത്തെ മുറിയിലാണ് ഞാൻ ചെന്ന് വീടുവാനിടയായിരുന്നത്. അത് എന്റെ തലപൊട്ടി. എന്നാൽ ഈ സമയത്തൊന്നും ഒരു ദയോ ഒന്നും എന്റെ പിതാവിന് എന്നോട് തോന്നുവാനിടയായില്ല. തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് വീണ് കിടന്നിടത്തു നിന്ന് അദ്ദേഹം എന്നെ പൊക്കിയെടുക്കുവാനിടയായിരുന്നു. പൊക്കിയെടുത്തതിന് ശേഷമായി എന്റെ മാതാവ് ഇങ്ങനെ കിടക്കുന്ന അതിദാരുണമായ രീതിയിൽ കിടക്കുന്നതായ അവസരത്തിൽ ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് തന്റെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ കിടന്ന് ഞാൻ പിടയുവാനിടയായിരുന്നു. എന്റെ കഴുത്തിൽ അദ്ദേഹം അമർത്തി, അത് ദൃഷ്ടി വെളിയിലേക്ക് വന്നു, നാവ് വെളിയിലേക്ക് വന്നു, ശ്വാസം കിട്ടാതെ ഞാൻ അത് വല്ലാത്തൊരു അനുഭവത്തിൽ എന്റെ കാല് നിലത്തുറയ്ക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ പിടയുവാനിടയായിരുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ ഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും മൂടാടിക്കൊണ്ടിരിക്കുന്ന വചനപ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണത് ദർശിക്കുവാനിടയായിരുന്നു. ഈ അനുഭവത്തിൽ അത് മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് നാവ് വെളിയിലായിട്ട് പോലും അത് ലോകപ്രകാരം എനിക്ക് ജന്മം തന്ന എന്റെ അപ്പൻ എന്നോട് ഒരു സിമ്പതി തോന്നിയില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ വയലിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ സമയത്ത് ഭവനത്തിലേക്ക് വന്നു. പ്രിയ പിതാവിനെ വിളിക്കുവാനിടയായിരുന്നു. ജനൽ കൂടി അദ്ദേഹം നോക്കുന്നതായ സമയത്ത് തന്റെ ബലിഷ്ടമായ കരങ്ങൾ പിറകോട്ട് എന്റെ പിതാവ് വലിക്കുവാനിടയായിരുന്നു. ഈ സമയത്ത് പ്രിയമുള്ളവരെ, അതേ ചത്ത് വീഴുന്ന ഒരു പല്ലിയെ പോലെ നിലത്തേക്ക് ബോധം നഷ്ടപ്പെട്ട് ഞാൻ വീഴുവാനിടയായിരുന്നു. ചില മണിക്കൂറുകൾ അവിടെ കിടന്നു. എന്റെ പ്രിയ പിതാവ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയുമോ? ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എന്റെ അമ്മ വന്ന് എന്റെ മുഖത്ത് വെള്ളം തളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വീഴുവാനിടയായിരുന്നു. അതിനുശേഷം യുക്തി ദാരുണമായ സംഭവങ്ങൾ എന്റെ ഭവനത്തിൽ നടക്കുവാനിടയായിരുന്നു. അതേ ഏഴ് ദിവസത്തെ സപ്താഹം നടന്നതായ ഒടുവിലായ ദിവസം എന്റെ സഹോദരങ്ങൾ എല്ലാവരും കുടുംബത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്. ഈ സമയത്ത് എന്റെ പ്രിയ പിതാവ്, എന്റെ മാതാപിതാക്കള്, അവരെല്ലാം സഹോദരങ്ങൾ അവരവരുടെ മുറികൾ വിശ്രമിക്കുന്നതായ വേളയിൽ രണ്ട് കൂട്ടുകാരും ഒരുമിച്ച് വീടിന്റെ വരാന്തയിൽ ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരെ അവരുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് ക്ഷണിക്കുവാനിടയായിരുന്നു. ഈ സമയത്ത് എന്റെ കൂട്ടുകാർ അവരുടെ ഭവനങ്ങളിലേക്ക് പോയതായ വേളയിൽ തന്നെ എന്റെ പ്രിയ പിതാവ് പാതി ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു. വെളിയിലേക്ക് വന്നിട്ട് അതൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി എന്നെ ഒന്ന് നോക്കി. ഞാൻ നോക്കുമ്പോൾ എന്റെ അപ്പൻ എന്നോട് ചിരിക്കുന്നു. കാരണം അപ്പന്റെ സ്നേഹത്തോടെയുള്ള ഒരു മുഖം ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മൂത്ത ഏഴ് സഹോദരങ്ങളുണ്ട്. അതേ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പരിപ്പും പപ്പടവും വെണ്ണയും ഒക്കെ ചേർത്ത് എന്റെ അപ്പൻ ഉരുളകൾ ഒട്ടി ഏഴ് മക്കൾക്കും കൊടുക്കുന്നതായ സമയത്ത് അത് വീടിന്റെ മൂലയിൽ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ ഒരിക്കൽ പോലും അപ്പന്റെ സ്നേഹമെന്നറിയാതെ, അമ്മയുടെ സ്നേഹമെന്നറിയാതെ, കൂടപ്പറപ്പങ്ങളെ സ്നേഹമെന്നറിയാതെ കഴിച്ചുകൂട്ട ഒരു ബാല്യവും കൗമാരവുമായിരുന്നു എന്റേത്. ഈ സമയത്ത് എന്റെ പ്രിയ പിതാവ് എന്നെ സന്തോഷത്തോടെ തന്റെ അടുക്കലേക്ക് മാടി വിളിക്കുവാനിടയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം വിളിച്ചതായ വേളയിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടി എന്താപ്പാന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹം പുറകിൽ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു പൊതി എടുത്ത് എന്റെ കയ്യിൽ തന്നു. പറഞ്ഞു, ചേട്ടന്മാരെ കാണിക്കരുത്, ചേച്ചിമാരെ കാണിക്കരുത്, എന്റെ എനിക്ക് രണ്ടാങ്ങളമാരുണ്ട്, ഒരു സഹോദരൻ ഇപ്പൊ ക്ഷേത്രത്തിൽ പൂജാരിയായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അണ്ണന്മാരെ കാണിക്കരുത്, അമ്മയെ കാണിക്കരുത്, മക്കൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇത് കഴിച്ചോണമെന്ന് പറഞ്ഞു. ഇതെന്റെ കയ്യിൽ തന്നപ്പോ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. എന്റെ അപ്പൻ എനിക്കെന്തോ മധുരമുള്ള സാധനം കഴിക്കാൻ തന്നല്ലോ. വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വേഗത്തിൽ നടയിറങ്ങി വെളിയിലേക്ക് പോയി. വയലുകളുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വയലിൽ ജോലിക്കാരുണ്ട്, ഞാൻ അങ്ങോട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. അമ്മയുണരുമ്പോൾ പറഞ്ഞേക്കണം ഞാൻ വയലിലേക്ക് പോയെന്ന്. ഈ സമയത്ത് അത് എന്റെ അപ്പൻ നടയിറങ്ങി പോകുന്നത് നോക്കി നിന്നതിന് ശേഷമായി ഞാൻ അകത്തെ മുറിയിലേക്ക് സന്തോഷത്തോടെ വന്ന് വലത് കൈയിൽ ആ പൊതി ഒളിപ്പിച്ച് വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് എന്റെ അമ്മയെ തട്ടി ഉണർത്തി. എന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ അച്ഛൻ വയലിലേക്ക് പോയി അമ്മയോട് പറയാൻ പറഞ്ഞു. ഈ സമയത്ത് ഞെട്ടി ഉണർന്ന് അമ്മ എന്നോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന പൊതി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കഴിക്കാൻ തന്നാണ്. നമ്മ വേഗത്തിൽ തന്നെ ചാടി എഴുന്നിട്ട് ബലമായി ആ പൊതി മേടിച്ച് തുറന്നു നോക്കുവാനിടയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതെ കൽക്കണ്ടം പൊടിച്ചിട്ടിരിക്കാൻ നിന്നാൽ അതിനകത്ത് മാരകമായ ഫെറഡാൻ എന്ന വിഷം എന്റെ പിതാവ് ചേർത്തിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അത് ഹൃദയഭാരത്തോടുകൂടി എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ അമ്മയെ ഒത്തിരി കരഞ്ഞതിന് ശേഷമായി വെളിയിലേക്ക് വന്ന് ഒരു ചാരം കൂട്ടിയിട്ടിരുന്നതിനകത്തേക്ക് അതിട്ടതിന് ശേഷം അകത്തെ മുറിയിലേക്ക് ചെന്ന് പഞ്ചാര പാട്ടയ്ക്കകത്ത് നിന്ന് പഞ്ചാര എടുത്ത് എന്റെ കയ്യിൽ തന്നു. എന്നാൽ അന്ന് വൈകുന്നേരം വരെ എന്റെ പ്രിയ പിതാവ് വയലിൽ നിന്ന് വന്നില്ല. വൈകിട്ട് ദീപാരാധന സമയത്ത് ആൾക്കാർ വരുന്നതിന് മുമ്പായി അത് സന്തോഷത്തോടെ വരുന്ന എന്റെ പ്രിയ പിതാവ് സന്ധ്യയായിട്ട് ദീപാരാധനയ്ക്ക് ആൾ വന്നിട്ട് പോലും എന്റെ പ്രിയ പിതാവ് വന്നില്ല. കാരണം എന്തെന്നറിയാം, വീട്ടിൽ നിന്നാരെങ്കിലും ഓടിച്ചെന്ന് കുട്ടി മരിച്ചു പോകുന്ന് പറയും. ഇത് കേൾക്കുവാൻ അന്ന് സന്ധ്യ വരെ എന്റെ പ്രിയ പിതാവ് വയലിൽ തങ്ങുവാനിടയായിരുന്നു. എന്നാൽ സർവ്വശക്തനായ എന്റെ പിതാവ് സ്വർഗമെന്നെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് എന്റെ പ്രാണന് ഹാനി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. വൈകിട്ട് വളരെ താമസിച്ച് അദ്ദേഹം ഓടിക്കേറി വരുന്നതായ സമയത്ത് നടക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഞാൻ പറഞ്ഞ അച്ഛൻ തന്നതായി പൊതി അമ്മ എടുത്ത് മേടിച്ചു കളഞ്ഞെന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് വളരെ അനർത്ഥങ്ങൾ എന്റെ ഭവനത്തിൽ നടക്കുവാനിടയായിരുന്നു. അതിദാരുണമായ രീതിയിൽ ദിവസങ്ങൾ പോലും എഴുന്നേൽക്കാൻ വയ്യാത്ത രീതിയിൽ, മാരകമായ രീതിയിൽ എന്റെ പ്രിയ മാതാവിനെയും എന്നെയും എന്റെ പ്രിയ പിതാവ് ഉപദ്രവിക്കുവാനിടയായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റേതാകുന്ന കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുവാനിടയായിരുന്നു. അതിനുശേഷമായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അനേക പ്രാവശ്യം തന്നെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് കൊന്നുകളവാൻ നോക്കി, വിഷം തന്നു കൊന്നുകളവാൻ നോക്കി. എല്ലാം വിവരിപ്പാൻ എനിക്ക് സമയമില്ല. മാത്രമല്ല, അത് എന്റെ പ്രിയ പിതാവിനോട് ചെയ്തതായ അദാരുണമായ സംഭവങ്ങൾ വിവരിപ്പാനുള്ള ശക്തിയും എനിക്കില്ല. എന്നാൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതായ വേളയിൽ തന്നെ അദ്ദേഹം ഒരിക്കൽ ഭവനത്തിലേക്ക് വന്നപ്പോൾ, അതേ ഒരാട്ടിൻകുട്ടിയും കൊണ്ടാണ് എന്റെ പ്രിയ പിതാവ് ഭവനത്തിലേക്ക് വരുവാനിടയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. എന്റെ സഹോദരങ്ങളെല്ലാം വളരെ മുതിർന്നവരാണ്. എന്നോടൊപ്പം കളിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമാകുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ആട്ടിൻകുട്ടിയെ കൊണ്ട് എന്റെ പ്രിയ പിതാവ് വീട്ടിലേക്ക് വന്ന് മൂന്നര മാസം അതിനെ ഭവനത്തിൽ ആട്ടിൻകൂട്ടത്തിൽ വെച്ചെന്ന് തടിച്ചു കൊടുത്തതിന് ശേഷമായിട്ട് ഏഴ് കോഴിയേയും കൊണ്ട് ഈ ആട്ടിൻകുട്ടിയെ കൊണ്ട് എന്റെ പ്രിയപിതാവ് എങ്ങോട്ടോ പോകുവാനിടയായിരുന്നു. പോയപ്പോൾ എനിക്ക് മൂന്ന് സഹോദരങ്ങളെങ്ങളെ ഉണ്ടാണ് പോകുവാനിടയായിരുന്നു. എന്റെ അമ്മ ചോദിച്ചു എന്തിനു പോകുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാവിൽ വരെ പോവുകയാണ്, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ളതിന് ശേഷമായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പൂജയ്ക്കൊടുവിൽ എന്റെ പ്രിയ പിതാവ് വരുവാനിടയായിരുന്നു. അമ്മയും ഞാനും മാത്രം ഭവനത്തിൽ. എന്റെ അമ്മ എന്റെ സഹോദരങ്ങളോട് ചോദിച്ചു എന്താണ് സംഭവം, എന്തിനാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരി എനിക്ക് മൂത്ത എന്റെ ചേച്ചി ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, കൃപയാൽ അത് എന്റെ അമ്മ കണ്ട ദർശനം പോലെ തന്നെ എന്റെ അമ്മയും എന്റെ ചേച്ചിയും ഞാനും മാത്രമേ കൃപയിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരി ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് ഇന്ന മാസം ഇത്രാം തീയതി ബ്ലഡ് വോമിറ്റ് ചെയ്ത് മരിച്ചു പോകുമെന്ന് അവിടെ പറയുവാനിടയായിരുന്നു. അതുകൊണ്ട് കുരുതി കൊടുക്കാൻ പോവുകയാണെന്ന് പോയതാണെന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, കലണ്ടറിനകത്ത് എന്റെ അമ്മയെ ഡേറ്റ് എഴുതിയിടുവാനിടയായിരുന്നു. എന്റെ പിതാവ് സഹോദരങ്ങൾ കാത്തിരുന്നതായ സുദിനം വന്നെത്തുവാനിടയായിരുന്നു. അന്ന് പകൽക്കാലം പഴയതുപോലെ തന്നെ എന്റെ കൂട്ടുകാരോട് ഒരുമിച്ച് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നതായ വേഗത്തിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്റെ കൂട്ടുകാർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ്റ് വെക്കാനാണെന്ന് പറഞ്ഞ് ഓടി മുന്നോട്ട് പോകുന്നതായ വേളയിൽ എനിക്ക് അനുഭവപ്പെട്ട ബലിഷ്ഠമായ ഒരു കരം കൊണ്ട് എന്റെ കഴുത്തിനും നെഞ്ചിനും കൂടെ ഒരു വലിയ പ്രഹരം ഏൽക്കുന്നത് പോലെ ഞാൻ എത്രത്തോളം ശക്തിയോടെ മുന്നോട്ട് ഓടി, അതേ ശക്തിയോടെ ഞാൻ പുറകോട്ട് വന്ന് വീഴുവാനിടയായിരുന്നു. തലയ്ക്ക് പിന്നെ അതിൽ ട്രബിൾ കൂട്ടിയിട്ടിരുന്നു, അതിൽ തലയടിച്ചാണ് വീണത്. തലയ്ക്ക് പിറകിൽ മാരകമായ പരിക്ക് സംഭവിച്ച് അത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു അനുഭവത്തിൽ വേഗത്തിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായിരുന്നു. ഞങ്ങളുടെ ചുറ്റുപാട് ചില പ്രിയപ്പെട്ടവര് അത് എന്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ചേർന്നാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂക്കിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നു, ഇതെന്റെ രണ്ട് ചെവിയിലും നിറഞ്ഞിട്ട് എന്റെ അമ്മയുടെ ശരീരം മുഴുവനായി വായിൽ കൂടെ ബ്ലഡ് വരുന്നു, നിരയും പതിയും വരുന്നു. ശരീരം അത് തണുത്തുറഞ്ഞ ഒരു അനുഭവത്തിലായി. ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. പ്രിയമുള്ളവർ, ഇത് പറഞ്ഞതിന് ശേഷമായിട്ട് അത് വെളിയിൽ അത് ഇട്ടിരുന്നതായ ഒരു കസേരയിൽ എന്റെ ഒരു സ്റ്റൂളിൽ എന്റെ അമ്മ ഇങ്ങനെ ഇരിക്കുവാനിടയായിരുന്നു. അതേ മാരകമായ അനുഭവത്തിൽ ഞാനും വെളിയിൽ ഇന്റെ ബെഞ്ചിൽ ഇങ്ങനെ കിടക്കുന്നു. ഈ സമയത്ത് എന്റെ പ്രിയ പിതാവ് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരു വാഹനമുണ്ട്, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അദ്ദേഹം വരാതെ അതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ കൊണ്ടുപോകണം, അതേ ഹോസ്പിറ്റലിൽ വരാതെ തന്നെ വാഹനം കിടപ്പുണ്ട്, നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറയുവാനിടയായിരുന്നു. അദ്ദേഹം എന്റെ പ്രിയ പിതാവ് എന്റെ അമ്മ അലറിക്കരയുന്നത് കണ്ടുകൊണ്ട് ഗേറ്റിന്റെ അവിടെ പോയി നിന്നിട്ട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ വാഹനം വരാതെ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്തെന്നറിയാമോ, അതേ അവിടെ പറഞ്ഞതായ സമയമാകണം. പ്രീസലോൺ അതെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞ സമയം നോക്കുവാൻ വേണ്ടി അതേ വാച്ചിന്റെ സൂചിയിലോട്ട് എന്റെ പ്രിയ പിതാവ് നോക്കിക്കൊണ്ട് അതേ ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുവാനിടയായിരുന്നു. അനേക പ്രാവശ്യം അലറിക്കരഞ്ഞുകൊണ്ട് എന്റെ അമ്മ പറഞ്ഞു, ഈ വാഹനത്തിൽ കൊണ്ട് അച്ഛൻ പറഞ്ഞില്ല, എനിക്ക് പരിചയക്കാരന്റെ വാഹനം വരാതെ ഞാൻ കൊണ്ടുപോകത്തില്ല. ആ സെക്കൻഡ് സൂചിയെ പിതാവ് നോക്കിയിരിക്കുക, കാരണം അവിടെ കുരുതി കഴിച്ചതിന് ശേഷമായിട്ട് പറഞ്ഞ ആ സമയം എന്റെ പിതാവ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ സർവ്വശക്തനായ ഒരു പിതാവ് സ്വർഗത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്റെ പ്രാണന് ഹാനി വരാതെ വിടുവിക്കുവാനിടയായിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഒരു സുവിശേഷ പ്രവർത്തനം കടന്നു വരുവാനിടയായിരുന്നു. അപ്പച്ചൻ അവിടേക്ക് കടന്നു വന്നു, എന്റെ പിതാവിനോട് ചോദിച്ചു, കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഒരു ഉപദേശിയായിരുന്നു, കളർ അത്ര നല്ലതല്ല. എന്റെ പിതാവ് മുഖം തിരിച്ചു കളയുവാനിടയായിരുന്നു. എന്റെ അമ്മയോട് ചോദിച്ചു, എന്റെ അമ്മ ഈ സമയത്ത് മുഖം തിരിച്ചു കളഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് 72 വയസ്സുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കൃപയോടെ കർത്താവിനെ ആരാധിക്കുന്നു. പ്രേസലോട് ഇന്ന് എന്റെ അമ്മ പറയും, മക്കളെ മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. പ്രേസലോട് പ്രിയമുള്ളവരെ, അനുഭവത്തിലിരിക്കുമ്പോൾ അയൽക്കാരിങ്ങനെ പറഞ്ഞു, അത് മിച്ചത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് തലയടിച്ച് കരിങ്കല്ലിൽ വീണതാണ്, തലയ്ക്ക് പിറകിലാണ് എനിക്ക് മാരകമായിട്ട് പരിക്ക് സംഭവിക്കുവാനിടയായിരുന്നത്. ഈ സമയത്ത് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മയോട് ചോദിച്ചു. യേശു അതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ബെഥാനി ലാസർ എന്ന് പറയുന്നതായ ഒരു വ്യക്തി മരിച്ചുപോയി, നാറ്റം വച്ച അവസ്ഥയ്ക്ക് അതെ ലാസറിനെ കർത്താവ് ജീവിപ്പിക്കുവാനിടയായിരുന്നത് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് ജീവിപ്പിക്കും, വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുവാനിടയായിരുന്നു. യേശു ആരാണെന്നോ ബെഥാനി എന്താണെന്ന് ലാസർ എന്താണെന്ന് അറിയാൻ വയ്യാത്ത പൂജാരിയുടെ ഭാര്യ എന്റെ അമ്മ അതെ അതെ ഇങ്ങനെ വായും വിളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുവാനിടയായിരുന്നു. പള്ളിപ്രമാണിയായി ആയിറോസിന്റെ മകളെ യേശു കർത്താവ് ഉയർപ്പിക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മകളെയും യേശു ജീവനോടെ അതെ ഉയർപ്പിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞു. എന്റെ മാതാവിന് ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റേതാകുന്ന അതേ ആജ്ഞ അനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ ബെഞ്ചിലേക്ക് എന്നെ കിടത്തുവാനിടയായിരുന്നു. തന്റേതാകുന്ന കയ്യിലിരുന്നതായ കർച്ചിപ്പെടുത്ത എന്റെ മുഖത്തു നിന്ന് വരുന്ന ബ്ലഡ് എല്ലാം അദ്ദേഹം തുടച്ചതിന് ശേഷമായിട്ട് എന്റെ തലയിൽ കൈവച്ച് അദ്ദേഹം ദൈവത്തോട് അപേക്ഷിക്കുവാനിടയായിരുന്നു, കർത്താവ് ഇതിന്റെ ജീവൻ ഇതിന് മടക്കി കൊടുക്കണം, നന്മയ്ക്കായ ഒരു അടയാളം ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കരം ഉയർത്തി അദ്ദേഹം അത് തന്റെ ബലഹീനമായ കരം എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബലവാനാകുന്ന ദൈവത്തിന്റെ കരം, ബലഹീനനായ അദ്ദേഹത്തിന്റെ കരത്തിന്മേൽ വെച്ച് സർവ്വശക്തന്റെ കരം എന്നെ സ്പർശിക്കുവാനിടയായിരുന്നു. പെട്ടെന്ന് തന്നെ ദൃഷ്ടി മറഞ്ഞു പോയ ഞാൻ അതേ ദൃഷ്ടി നേരെയാകും അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന് സാരം, ഞാൻ എങ്ങനെ ഹനുമനാഥനെ മഹത്വപ്പെടുത്താതിരിക്കും? പ്രീസലോടെ മറ്റൊരു വ്യക്തി യേശുവിനെ ആരാധിക്കുന്ന കണ്ടുകൊണ്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന, മറ്റൊരു വ്യക്തി സ്തോത്രം പറയുന്നത് കേട്ടല്ല ഞാൻ സ്തോത്രം പറയുന്നത്. കാരണം അവൻ എന്റെ പ്രാണന് വേണ്ടി എന്ത് ചെയ്തെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ സമയത്ത് അത് സെക്കൻഡ് സൂചി പൂജാരി പറഞ്ഞ സമയമായതുകൊണ്ട് അത് അനുഗ്രഹിക്കുന്നത് പറഞ്ഞ സമയമുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയമുള്ളവരെ. വേഗത്തിൽ തന്നെ ആ കറക്റ്റ് സമയമായപ്പോ ഓടി എന്റെ അപ്പൻ വരുമ്പോ എന്റെ യേശു കർത്താവ് ജീവനോടെ എന്നെ നിർത്തിയിരിക്കുക. പേസലോട് അല്ലേലുയ. അറുപ്പാനും മുടിപ്പാനും പിശാചി വരുമ്പോൾ സമൃദ്ധിയായി ജീവൻ തരുവാനാ ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പേസലോട് അല്ലേലുയ. എന്റെ പ്രാണന് ഹാനി വരാതെ സ്വർഗത്തിലെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അവിടുന്ന് വിടുവിക്കുവാനിടയായിരുന്നു. അതിനുശേഷമായിട്ട് അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവിടെ യേശുവിന്റെ ഫൈലാണ്, ഇവിടെ യേശുവിന്റെ സാക്ഷിയായി കർത്താവിടെ കണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് യേശുവിന് വേണ്ടി ഇവിടെ കൊടുക്കണമെന്ന്. യേശു ആരാണെന്ന് അറിയാമയ്യാത്ത മാതാവ് എന്റെ മാതാവ് അതേ ഭവനത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും അതിന്റെ ആരാധന രീതിയിൽ മുന്നോട്ട് പോകുവാനിടയായിരുന്നു. ഏഴര വെളുപ്പിനോടൊപ്പം ഗായത്രി മന്ത്രം ജപിച്ച് സൂര്യ ഭഗവാനെ ദർശിക്കുന്ന അപ്പനെ കണ്ടാണ് ഞങ്ങൾ വളരുവാനിടയായിരുന്നത്. മാത്രമല്ല മറ്റു മക്കൾക്കുള്ള നല്ല വസ്ത്രം കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു നല്ല വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. മറ്റു മക്കൾക്കൊക്കെയും ആഹാരം നല്ലത് കൊടുക്കുമ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ ഭവനത്തിന്റെ അകത്തളത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ട ഒരു ബാല്യവും കൗമാരവുമായിരുന്നു പ്രിയമുള്ളവരെ എന്റേത്. ഇതൊന്നും എനിക്ക് പറയാൻ പലപ്പോഴും എനിക്ക് ശക്തിയില്ലാതെ പോകുന്ന അനുഭവമുണ്ടെന്നാൽ കൃപയാൽ അവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് തന്നെ അരുമനാഥനെ പ്രസംഗിപ്പാനുള്ള ഭാഗ്യം സ്വർഗം ഇന്ന് എനിക്ക് തന്നു. പലപ്പോഴും എന്റെ മാതാപിതാക്കൾ പറയുന്ന എട്ട് മക്കളുള്ളതിൽ എന്റെ അമ്മ പറയുന്ന ഒന്നിനും കൊള്ളരുതാത്ത എട്ടാമത്തെ ഒരു പൊട്ടിയായിരുന്നു. ഫേസ്ബുക്കിലോടല്ലേ ഇല്ല. ഞാനൊരു ഒരു കാര്യം പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ വലിയ ഉദ്യോഗ സ്വർഗം എന്നെയാ ഭരമേൽപ്പിച്ചത്. അല്ലല്ലേ. ഭവനത്തിലേക്ക് വന്നതിന് ശേഷമായിട്ട് അപ്രകാരമുള്ള ഒരു നിലവാരത്തിലാണ് ഞങ്ങൾ വളർന്നു വരുവാനിടയായിത്തീർന്നത്. മാത്രമല്ല സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അപ്പന് ഒത്തിരി ചീട്ടുകളുണ്ടായിരുന്നു. മൂത്ത സഹോദരങ്ങളൊക്കെ ചെയ്തു വന്നതനുസരിച്ച് ഞാനും ചെയ്യുമായിരുന്നു. അത് വെളുപ്പിനെ തന്നെ ക്ഷേത്രകുളത്തിൽ കുളിച്ചതിന് ശേഷം ഈറനോടെ വന്ന് ശിവന് പൂവളത്തുമാല കൊടുക്കണം, സരസ്വതിക്ക് തെറ്റിപ്പൂമാല കൊടുക്കണം, കൃഷ്ണന് തുളസി പൂമാല കൊടുക്കണം, യക്ഷിക്ക് അരളിപ്പൂമാല കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ സ്കൂളിൽ പോലും പോകാനുള്ള അനുവാദമില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ഈശ്വരഭക്തിയിലാണ് ഞങ്ങൾ വളർന്നു വരുവാനിടയായിത്തീർന്നത്. എന്നാൽ അതേ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമായി എന്റെ കൂട്ടുകാരൊക്കെ നേഴ്സിംഗ് വിദ്യാഭ്യാസമായി കടന്നുപോയപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു നേഴ്സിംഗ് പഠിക്കണമെന്നൊരാഗ്രഹം. നേഴ്സിംഗ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എന്റെ ഭവനത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തുപോയി നിൽക്കണം, അത് എന്റെ കൂട്ടുകാരും ഒരുമിച്ചൊന്ന് സന്തോഷിക്കണം. എനിക്ക് ഭവനത്തിലെ ഈ കഷ്ടം ഈ നിന്ന് എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ പലപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. കൂട്ടുകാരോട് പറയുമായിരുന്നു എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതനുസരിച്ച് അത് എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞതനുസരിച്ച് എന്തോ സ്വർഗം എന്നെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കുവാനിടയായിരുന്നു. അപ്രകാരം അവസരം ലഭിച്ചതായി ഞാൻ കടന്നുപോയത് ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലാണ് ഞാൻ പഠിക്കുവാനിടയായിരുന്നത്. ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ പീഡനവും കഷ്ടവും വേദനയും ഒക്കെ അനുഭവിച്ചതിന് ശേഷമായി ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരു മാർഗത്തിന്റെ ഇടയിലേക്കാണ് സ്വർഗം എന്നെ അയക്കുവാനിടയായിരുന്നത്. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ആത്മാവിന്റെ നിറവിൽ നിന്ന് സുവിശേഷം പറയുന്ന അധ്യാപകരായിരുന്നു. എനിക്ക് കിട്ടിയ ചില കൂട്ടുകാരെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ചില കൂട്ടുകാരികളെ ആയിരുന്നു. എന്നാൽ അവിടെ കടന്നു ചെന്നതിന് ശേഷമായിട്ട് നിരന്തരം ഞാൻ സുവിശേഷം കേൾക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ മൂന്നാമത്തെ നിലയിൽ രാവിലെ വൈകിട്ടും എന്നും പ്രയർ ഉണ്ട്. ഈ സമയത്ത് അത് എന്റെ കൂട്ടുകാരും എന്റെ അധ്യാപകരും ഒക്കെ മുകളിലത്തെ നിലയിലേക്ക് അതേ പ്രാർത്ഥനയ്ക്കായി പോകുന്ന സമയത്ത് ഞങ്ങൾ കുറെ കൂട്ടുകാരുണ്ട്, സമുദായക്കാർ ചില കുട്ടികളുണ്ട്, ഹൈന്ദവരായ ചില കുട്ടികളുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ താഴ്ത്തിയ നിലയിൽ അത് ലോകപ്രകാര സിനിമാ കഥകളും മറ്റു കഥകളും ഒക്കെ പറഞ്ഞിങ്ങനെ സമയം ചെലവഴിക്കുമെന്ന് അവർ ഇറങ്ങി വരുന്നതായ സമയത്ത് ഞാൻ ഇങ്ങനെ പലപ്പോഴും അവരോട് പറയുമായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന് എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണം, മുഖസ്തുതി മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന്. മാത്രമല്ല പ്രിയമുള്ളവരെ, അവിടെ കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനവും അവിടെ കേൾക്കുന്നതായ പാട്ടൊക്കെ ചീത്ത പാട്ടുകളായിട്ട് ഞങ്ങൾ വാക്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പുസ്തക പേപ്പറിൽ എഴുതിയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ പാടി കേൾപ്പിക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഫേസ്ബുക്കിലോടല്ലേ. അതുകൊണ്ട് ഇന്ന് കൂടുതലായി എന്റെ ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, അവരെക്കാൾ ഉപരിയായി എന്റെ എരുമനാഥന് മഹത്വം കൊടുപ്പാൻ ഇന്ന് രാത്രി ദൈവദാസനം കൂടി കേട്ടതുപോലെ പ്രേസ്ലർ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ എന്റെ എരുമനാഥനെ സ്നേഹിപ്പാനും സേവിപ്പാനുമുള്ള കൃപ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിൽ പലപ്പോഴും എന്റെ അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സുവിശേഷം പറയുമെന്ന് ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അതേ 33 കോടി ദേവീദേവന്മാരും 6000 ഭൂതപ്രേത പിശാചുക്കളും 5.5 മണി കരുനാഗപതിനെല്ലാം വെച്ച് ആരാധിക്കുന്ന ഒരു ഹൈന്ദവ തറവാട്ടിൽ പൂജാരിയുടെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് മരത്തിൽ തൂങ്ങി യേശുവിനെ വേണ്ടെന്ന് പറയുമായിരുന്നു. മാത്രമല്ല പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരിക്കൽ പോലും എന്റെ മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരു പീഡനങ്ങളും ഒരു വേദനകളും ഭവനത്തിൽ നടക്കുന്ന ഒരു കഷ്ടങ്ങളും ഒരിക്കൽ പോലും ഒരു കൂട്ടുകാരോട് പോലും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ഉന്നത കുടുംബത്തിലാണ് ജനിച്ചതെന്നും എന്റെ അപ്പൻ ക്ഷേത്രങ്ങളിൽ പൂജാരിയാണെന്നും ഞങ്ങൾ വലിയ തറവാടുകാരാണെന്നും ഒക്കെ ഒത്തിരി പറഞ്ഞ് വമ്പ് പറയുമെന്ന് വലിയ തണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ തണ്ടപ്പൻ ഞാൻ കളയുന്നു, അന്ന് സ്വർഗം എന്നെ തണ്ടിൻ മീതേ വെക്കുമെന്ന്. പ്രീസനോട് അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ ഇങ്ങനെ സുവിശേഷം കേൾക്കുമായിരുന്നു. ഒരു പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ സുവിശേഷം എന്റെ പ്രിയപ്പെട്ടവരോട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ തർക്കിക്കുവാനിടയായിരുന്നു. ഈ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് അറിയിക്കുവാനിടയായിരുന്നു, അതേ മാതാ അമൃതാനന്ദമായി ഞങ്ങളുടെ കാവിലേക്ക് വന്ന് 7 ദിവസം ഞങ്ങളുടെ കുടുംബത്തെ താമസിച്ച് അവിടെ ഒരു ഉത്സവം നടത്താൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. എന്റെ പ്രിയ അധ്യാപകരെയും എന്റെ പ്രിയ കൂട്ടുകാരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുവാനിടയായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവർ കടന്നു വരുമെന്ന്. എന്നാൽ എന്റെ പ്രതീക്ഷകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവസാനത്തെ ദിവസം 7-ാമത്തെ ദിവസം അവരെ കടന്നു വരുവാനിടയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ബൈബിളിലെ ഒരു സ്ഥാനത്ത് പറഞ്ഞ ഒരു തേരകിന്റെ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. വെള്ളി കൊണ്ട് സ്വർണം കൊണ്ടും കല്ലും കൊണ്ടും മരം കൊണ്ടും ഒത്തിരി ദൈവീ ദേവന്മാരെ എന്റെ പിതാവോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരതിനെല്ലാം വന്ന് കാണുവാനിടയത്. എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന അവസരത്തിൽ ഇവരെപ്പോഴും എന്നോട് ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റിയല്ലോ എന്നൊരു വളരെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത അണ്ണനോട് ഓടി ചെന്നിട്ട് പറഞ്ഞ, കാരണം ദൈവങ്ങൾക്ക് വെച്ചിരിക്കുന്ന ചില പൂജകളൊക്കെയുണ്ട്, ദൈവങ്ങൾ കഴിച്ചതിന്റെ ബാക്കി അവലെ മലരെ കദളിപ്പഴം കെട്ടുമുടിത്തള്ളി കടുമ്പാൾ ചെങ്ങിനൊക്കെ ദേവീ ദേവന്മാർക്ക് വെച്ചതിന് ശേഷമായി അവർ ഭക്ഷിച്ചതിന്റെ ശേഷം എന്റെ പ്രിയ പിതാവ് പൂജാമുറിയിൽ നിന്ന് വെളിയിൽ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ വേഗത്തിൽ തന്നെ എന്റെ അണ്ണന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അധ്യാപകർക്കും കൂട്ടുകാർക്കും അതെ നേർച്ച അത് കൊടുക്കണം, ദൈവങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയാണ്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാം, പ്രസാദം എന്നാണ് പറയുന്നത് ഫ്രിസലോ. കൃപയാൽ 10 വർഷം കഴിഞ്ഞ് കൃപയിലേക്ക് വന്നിട്ട് പലതും മറന്നുപോയി ഫ്രിസലോ. പ്രസാദം എനിക്ക് അവർക്ക് കൊടുക്കണം, അതുകൊണ്ട് അവരിവിടെ നിൽക്കുന്നു, അണ്ണൻ അവരോടൊപ്പം നിൽക്കണം, ഞാൻ വേഗത്തിൽ ചെന്ന് എടുത്തു കൊടുക്കട്ടെന്ന് പറഞ്ഞ് അല്ല ചില ദൂഷനിലയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അകത്തെ മുറിയിലേക്ക് കയറി. അത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള, 8 പേർക്കും കൊടുക്കാനുള്ളതായ ഞാൻ ഈ ദൂഷനിലേക്ക് അതെല്ലാം പകർന്നു വെക്കുവാനിടയായിരുന്നതിന് ശേഷം ചില സമയങ്ങൾ കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് വന്ന അവസരത്തിൽ എന്നെ അണ്ണൻ എന്നോട് പറഞ്ഞ് അവരെല്ലാം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് വളരെ പ്രയാസമുണ്ടാകുവാനിടയായിരുന്നു, എന്നോട് യാത്ര പോലും ചോദിക്കാതെ ഞാൻ ഇത് എടുക്കാൻ പോവാന്ന് അണ്ണൻ പറഞ്ഞ സമയത്ത് ഇവര് പെട്ടെന്ന് അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. എനിക്ക് വളരെ വേദനയുണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ സ്ഥാപനത്തിലേക്ക് വന്നതിന് ശേഷമായി എന്റെ കൂട്ടുകാരോടാരും ഞാൻ മിണ്ടിയില്ല, എന്റെ അധ്യാപകരോട് ഞാൻ മിണ്ടിയില്ല, വളരെ വേദനയോട്. എനിക്ക് വളരെ വൈരാഗ്യമായിരുന്നു, അത് വളരെ കൈപ്പോട വിദ്വേഷത്തോടുകൂടി ഞാൻ ഇവിടെ മാറിയിരിക്കുവാനിടയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളോട് പിണങ്ങുന്നത്, ഞങ്ങൾ അവിടെ വന്നെല്ലാം കണ്ടില്ലേ, അമ്മയോട് സംസാരിച്ചില്ല എന്നൊക്കെ ചോദിക്കുവാനിടയായിരുന്നു. എന്നാൽ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശബദാർപ്പിത വസ്തുവൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് കൃപയാൽ ഇന്നത് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. അതിനുശേഷമായിട്ട് വേഗത്തിൽ തന്നെ എന്റെ അധ്യാപകൻ ഇവിടേക്ക് വന്നൊരു വേഷപ്പുറമുണ്ടായിരുന്നു, വേഷപ്പുറത്തേക്ക് കയറിയിരുന്നു. അദ്ദേഹം എന്നോട് മാറ്റമില്ലാതെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാനിടയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് എനിക്ക് വളരെ വൈരാഗ്യമാണ് തോന്നുവാനിടയായിരുന്നത്. ഞാൻ ഗീതയിലെ ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ബൈബിളിനെക്കാട്ടി വലിയ ഉപദേശം ഗീതയ്ക്കകത്തുണ്ട്, അത് കേൾക്കുന്നു പറഞ്ഞ് എന്റെ അധ്യാപകനോട് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കുവാനിടയായിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരും അധ്യാപകനും ചേർന്നുകൊണ്ട് വേഗത്തിൽ എന്നോട് സുവിശേഷം പറഞ്ഞ സിയാ പ്രവചനം 44-ാം അധ്യായം എടുത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. കൊല്ലൻ ഉളിയെ മൂർച്ചയെ അത് തീക്കല്ലിൽ വേല ചെയ്ത് ചുറ്റികൊണ്ട് അടിച്ച് രൂപമുണ്ടാക്കി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് അവരെന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാനിടയായി. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദേഷ്യമാണ് തോന്നിയത്, എനിക്ക് വളരെ വൈരാഗ്യമാണ് തോന്നി. ഒടുവിൽ അത് ഒത്തിരി കാര്യം പറഞ്ഞതിന് ശേഷമായിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയുവാനുണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ഗെമോസിലേക്ക് പോയതായ ശിഷ്യന്മാർ യേശുവുമായി സംഭാഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു. എന്നാൽ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോ ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഫറവോൻ അതെ വചനം കേട്ടപ്പോ ഹൃദയം കഠിനപ്പെടുവാനിടയായിരുന്നു. ഇങ്ങനെ തന്നെ ഉണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടുമ്പോൾ ചില ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരിക്കും, ചില ഹൃദയത്തിൽ കുത്തുകൊണ്ടുകൊണ്ടിരിക്കും, ചില ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് രാത്രി വചന കേൾവി നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കട്ടെ, ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഇവയെ ഉണ്ടാക്കിയവൻ ഇവയെ പോലാകുന്നു, ഇവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോ ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട പോലെ എന്റെ ഹൃദയത്തിൽ ഒന്ന് കുത്തുകൊള്ളുവാനിടയായിത്തീരുന്നു. ഇവയെ ഉണ്ടാക്കിയത് എന്റെ അപ്പനും ആശ്രയിക്കുന്ന ഞങ്ങളുമായിരുന്നു. ഈ സമയത്ത് വളരെ തർക്കത്തിനൊടുവിലായിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ സത്യവചനം അതെ കരങ്ങളിലേക്ക് എടുത്തു തന്നിട്ട് ഇത് നീ ഒന്ന് വായിക്കുക, ഈ പുസ്തകം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഇതിന് നല്ല ഭഗവത്ഗീതയുണ്ട്, പുരാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, അതെ കൊച്ചു പ്രായം മുതൽ തന്നെ ഇതെല്ലാം പഠിച്ചു വളർന്നു, അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ ഇതിൽ ആശ്രയിക്കുന്നില്ല, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം എന്റെ പ്രിയപ്പെട്ടവർ ഇതെടുത്ത് കയ്യിൽ തന്നപ്പോൾ അതെ 3 പ്രാവശ്യം ഇത് തൊടുവാൻ ഇടയായില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതെ കുളിക്കാതെ നിനയ്ക്കാതെ നിങ്ങൾ ഏത് സമയത്തും എടുക്കുന്ന ഈ പുസ്തകം സൗരനെ അല്ലെങ്കിൽ നട്ടുവച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം എന്നെ നിഴലിടുവാനിടയായിരുന്നു. സ്വർഗത്തിലെ ദൈവമനെ സന്ദർശിച്ചപ്പോൾ അവൻ വിളിച്ചു ചോദിച്ചു, അതെ നീ ആരാകുന്നു കർത്താവേ? കർത്താവ് വിളിച്ചു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു. ഞാൻ ഫ്രേസറോട് എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാനിടയായിരുന്നു, ആരെല്ലാം ഈ ദൈവനാമത്തെ ദുഷിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഇത് വലിച്ചുകയറി കളഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം ഇതിന് വിരോധമായി സംസാരിച്ചിട്ടുണ്ടോ, അവരെയെല്ലാം ഇത് സ്വർഗം ചുമപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ തർക്കത്തിനൊടുവിലായിട്ട് തന്നതായ വേദഭാഗം അത് ഓരോ പേജുകളായി ഞാൻ വലിച്ചു കയറി കളഞ്ഞിട്ട് പറഞ്ഞു. അതെ അതിനുശേഷമായിട്ട് ചില കാര്യങ്ങൾ പറയുവാനിടയായിരുന്നതെന്ന് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിനാണ് ശക്തി. അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ഇന്ന് രാത്രി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സത്യവേദ പുസ്തകം എന്റെ കയ്യിലെടുത്തുന്ന ശിയാ പ്രവചനം 44-ാം അധ്യായം മുതൽ ഓരോ പേജുകളായിട്ട് ഞാൻ വലിച്ചു കയറി എന്റെ വലത് കൈ കൊണ്ട് വലിച്ചു കയറി കളഞ്ഞ് അത് ഞാൻ നിലത്തെ കെട്ടിട്ട് എന്റെ വലത് കാൽ കൊണ്ട് ഞാൻ ചവിട്ടി കളയുവാനിടയായിരുന്നു. നിങ്ങളുടെ യേശുവിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെന്ന് ഫ്രീസലോട് അല്ലല്ലോ അല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞു, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് വരുന്നില്ല. പ്രീസലോടല്ലോ സ്വർഗത്തിലെ ദൈവം എന്നെ ആകർഷിക്കുവാനിടയായിരുന്നു. ദൈവത്തിന്റെ കരം അതെ മുമ്പും പിമ്പും അടച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എന്നെ മേൽ ഭാരമായി സ്വർഗം വെക്കുവാനിടയായിരുന്നു. അല്ലെങ്കിൽ രണ്ടാഴ്ച ഞാൻ സംഭവം നടന്നതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട ഒരു മുഴങ്കാലിൽ നിന്നുകൊണ്ടി പാപവനോട് കണക്കിട്ടത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഒരു കൊച്ചുകുട്ടി ഒരു കലപ്പുസ്തം കീറിക്കളയുന്ന ലാഘവത്തോടുകൂടിയാണ് ഞാൻ ഇത് ചെയ്യുവാനിടയായിരുന്നു. എനിക്കൊരു പ്രത്യേകത തോന്നുന്നില്ല. യേശു എന്നെ ചെയ്യുമെന്ന ക്രൂശ കടന്ന് യേശു എന്നാ ഇറങ്ങി വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ റൂമിൽ വിട്ട് ഞാൻ പുറത്തു പോകുവാനിടയായിരുന്നു. രണ്ടരയാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്ന് നാല് കൂട്ടുകാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകുവാനിടയായിരുന്നു. എന്റെ ഭവനത്തിലേക്ക് ഞാനും ചെന്നു. അന്ന് കാവിൽ വലിയ ഉത്സവങ്ങളാണ്, മിറ്റം നിറച്ച് കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുവാനിടയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമായിട്ട് അന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിട്ട് എട്ടുമുടിത്തറളി എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. അതെല്ലാം കഴിച്ചതിന് ശേഷം സന്തോഷത്തോടെ എന്റെ സഹോദരങ്ങളോടും മാതാപിതാക്കളൊക്കെ എന്തോ അവരൊക്കെ എന്നെ സ്നേഹിക്കുവാനിടയായിരുന്നു. വല്ലപ്പോഴും ഒന്ന് ഒരിക്കൽ കാണുന്നുകൊണ്ട് എന്തോ അവർ കൂടി കാണുന്നതായ ചിരിയും സ്നേഹത്തിന്റെ ചില വാക്കുകളും എന്റെ ഹൃദയത്തെ ഒത്തിരി സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ ഭവനത്തിൽ വന്ന് അന്ന് രാത്രി സന്തോഷത്തോട് കിടന്നുറങ്ങി. എന്നാൽ അർദ്ധരാത്രി സമയമായപ്പോൾ എനിക്ക് ശക്തമായ ടെമ്പറേച്ചർ ഉണ്ടാകുവാനിടയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. തലയൊക്കെ വെട്ടിപ്പിളക്കുന്ന പോലെ അതികഠിനമായ വേദന അനുഭവപ്പെടുവാനിടയായിരുന്നു. ഉച്ച മുതൽ പാദം വരെയും അതേ വടം കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നത് പോലെ വല്ലാത്തൊരു അസ്വസ്ഥത, എന്റെ കൈകാലുകൾ തളർന്നു പോകുന്നത് പോലെ എന്റെ അനുഭവം എനിക്ക് ഉണ്ടാകുവാനിടയായിരുന്നു. എന്റെ താടിയിലെല്ലാം വിറയ്ക്കുന്ന ഒരു അനുഭവം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ശക്തമായ ടെമ്പറേച്ചറുമുണ്ട്. എന്റെ പിതാവ് മുറിയിലേക്ക് വന്ന് ഒന്ന് നോക്കിയിട്ട് വേഗത്തിൽ വെളിയിലേക്ക് പോയി. എന്റെ മാതാവ് വന്ന് ഒരു നനഞ്ഞ തുവർത്തുകൊണ്ട് എന്റെ നെറ്റിയും മുഖവും കൈകാലുകളൊക്കെ ഒന്ന് തുടയ്ക്കുവാനിടയായിരുന്നു. ആ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ എന്റെ കിടക്കയിൽ കിടന്ന് ഞാൻ അത് പിടയുവാനിടയായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്റെ കൈകാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നു, കൈ മടക്കണമെന്നുണ്ട്, കാല് നിവർക്കണമെന്നുണ്ട്. എന്നാൽ അതികഠിനമായ വേദന, ശരീരം തളർന്നു പോകുന്ന പോലെ ഒരു അനുഭവം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ പ്രഭാതമാകട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്റെ അമ്മ എന്റെ അടുക്കളിരുന്ന് അതെ അവർക്കറിയാവുന്ന ഈശ്വരന്മാരെയൊക്കെ വിളിക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ പ്രഭാതം വരെ അതികഠിനമായ വേദനയെ ഞാൻ കിടന്ന് പിടയ്ക്കുവാനിടയായിരുന്നു. പ്രഭാതമായപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് ശേഷമായി പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ റൗൺസിന് വന്നപ്പോൾ അതേ ഡോക്ടർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥ അർദ്ധരാത്രിയിൽ ഉണ്ടായതുപോലെ എനിക്ക് ഉണ്ടാകുവാനിടയായിരുന്നു. അങ്ങനെ എന്റെ ശരീരത്തിന്റെ വലതുവശം പൂർണ്ണമായി തളർന്നു പോകുവാനിടയായിരുന്നു. ആ കിടപ്പ ഹോസ്പിറ്റലിൽ മൂന്നര മാസം കിടന്നു. അതിനുശേഷം അനേക ഹോസ്പിറ്റലിലേക്ക് മാറി മാറി കൊണ്ടുപോകുവാനിടയായിരുന്നു. വലത് ചെവി നഷ്ടപ്പെടുന്നു, എന്റെ വായ ഒരു വശത്തേക്ക് കൂടി, എന്റെ കൈവിരകൾ ചുരുണ്ടു പോകുവാനിടയായിരുന്നു. മൂന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അവസരത്തിലാണ് എന്റെ അച്ഛന്റെ അടുത്ത് ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം എന്റെ പിതാവിനെ കാണുവാനൊരു അത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റലിലേക്ക് വരുവാനിടയായിരുന്നു. അപ്രകാരം എന്നെ കണ്ടിട്ട് അദ്ദേഹം വന്നിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞു, അത് ഇത് ആമവാദമാണ്, യാതൊരു കാരണവശാലും ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടന്ന രക്ഷയില്ല, എന്റെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ സമയത്ത് എന്റെ കൈവിരലുകൾക്ക് ഇങ്ങനെ ചുരുണ്ട്, കാൽപാദം അതെ വലിയ മുഴ പോലെ അത് ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവനെ അത്ഭുതകരമായിട്ട് വിടുവിക്കുവാനിടയായിരുന്നു. കാലിലെ മസിലെല്ലാം കൂടെ വന്ന് മുട്ടിന് മടക്കി താഴെയായിട്ട് വന്നൊരു ബോൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. കാലിന് വരത്തില്ല എന്ന് വായൊരു വശത്തേക്ക് കൂടി. വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു, വലതുവശം പൂർണ്ണമായി തളർന്ന ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ. ദൈവത്തിന്റെ വചനം ഏത് കരം കൊണ്ടാണോ വലിച്ചു കയറിയത്, ഏത് കാലുകൊണ്ടാണോ ഞാൻ വചനം ചവിട്ടിക്കളഞ്ഞത്, ആ ഒരു വശം പൂർണ്ണമായി ബലഹീനമാകുവാനിടയായിത്തീർന്നു. പ്രേസലോടല്ലോ ഈ അവസരത്തിൽ വേഗത്തിൽ തന്നെ എന്റെ മാതാവിന്റെ സഹോദരങ്ങൾ എന്നെ അത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമായിട്ട് സെൻറ്റ് ചെയ്തു അവയ്ക്ക് വെച്ചതിന് ശേഷമായി ഞാൻ അവരെ കിഴിയിടുവാൻ തുടങ്ങി. സമൃദ്ധമായ മുടിയുണ്ടായിരുന്നു, അതേ ഞാൻ അവരെ കിഴിയിടുന്ന അവസരത്തിൽ നിന്ന് സമൃദ്ധമായ മുടി മുഴുവനും കൊഴിഞ്ഞു പോകുവാനിടയായിരുന്നു. ശേഷിച്ച മുടി ഇങ്ങനെ മുരിങ്ങിയ തിരി പോലെ ഇങ്ങനെ ജടപിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. മാത്രമല്ല പപ്പടം എണ്ണയ്ക്കകത്തിടുന്ന പോലെ പൊള്ളി വരുന്നത് പോലെ ഉച്ചി മുതൽ പാദം വരെ അത് ഇങ്ങനെ കുടുന്നു വന്നിട്ട് ദേഹം മുഴുവൻ പൊട്ടിയളിയുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ചുരുക്കമായി പറയട്ടെ, ഉച്ചി മുതൽ പാദം വരെ വ്രണം നിറഞ്ഞ ഒരു അനുഭവത്തിൽ എന്റെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ പോലും വ്രണത്തിനകത്തുനിന്നാണ് പഴുപ്പിനകത്തുനിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാനിടയായിരുന്നു. മാത്രമല്ല തിരുവചനം കയ്യിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയട്ടെ, ശരീര അവയവങ്ങൾ പോലും അഴുകിപ്പോയ ഒരു വ്യക്തിയായി ഇന്ന് രാത്രി നിന്നുകൊണ്ട് നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത് ഈ അവസരത്തിൽ എന്റെ സംസാരശേഷി നഷ്ടപ്പെടുവാനിടയായിരുന്നു. മാത്രമല്ല പാല് മാത്രം ഏറെ വെള്ളം ഒഴിച്ച് കാച്ച് സ്പൂൺ കൊണ്ട് എന്റെ അമ്മ കോരി തരുമ്പോൾ വായുവശത്തോടെ ഇങ്ങനെ ഒഴുകിപ്പോകുമായിരുന്നു. മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ട്. ആ പ്രായം വരെ എന്റെ ജാതകത്തിൽ എനിക്ക് ആയുസ്സുള്ളായിരുന്നു. പ്രിയമുള്ളവരെ, സംസാരശേഷി നഷ്ടപ്പെട്ട്, വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട്, കുടി മുഴുവനും കൊഴിഞ്ഞ്, ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ്, ശരീര അവയവങ്ങൾ പോലും അഴുകിപ്പോയ അനുഭവത്തിൽ, അത് ഡ്രസ്സ് ധരിക്കാൻ വയ്യാതെ മാരകമായ ഒരു അനുഭവത്തിൽ കിടക്കുന്ന അവസരത്തിൽ വലിയൊരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് കഷായം തന്നിട്ട് മേമ്പടി ഒരു തരം വേപ്പെണ്ണ ചേർത്ത് അതിരുന്ന് ഇത് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ ബേസൻ ഇങ്ങനെ വെച്ചിരിക്കും ശർദ്ദിക്കാൻ. അങ്ങനെ ചികിത്സകൾ തുടരുകയെ തന്നെ അതെ ഞവരക്കിടി ഏകദേശം ഒരു മുക്കാൽ ഭാഗമായ സമയത്ത് എന്റെ ശരീരത്തിന്റെ ഇടതുവശവും പൂർണ്ണമായി ബലഹീനപ്പെടുവാനിടയായിരുന്നു. അങ്ങനെ രണ്ട് കാലും രണ്ട് കൈയും പൂർണ്ണമായി തളർന്ന്, ചലനശേഷി നഷ്ടപ്പെട്ട, കൈകാലുകൾ നിവർത്തുവാൻ കഴിയാതെ വിരൂപമായൊരവസ്ഥയിൽ, സംസാരിക്കാൻ കഴിയാതെ മുടിയൊക്കെയും കൊഴിഞ്ഞ് വ്രണം നിറഞ്ഞ് വിരൂപമായൊരവസ്ഥയിലായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഞവരക്കിടി ഇടുവാൻ ഒരു രക്ഷയുമില്ല, മരുന്ന് കൊടുക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദേവി ദേവനോട് പ്രാർത്ഥിയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോക ഡോക്ടർമാർ സാധാരണ അതെ പറയുന്നത് പോലെ തന്നെ എന്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോടും പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടിയാണ് എന്റെ പ്രിയ പിതാവ് അല്ലെ പ്രിയപ്പെട്ടവർ എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം ആ പ്രായം വരെ എനിക്ക് ആയസ്സുള്ളായിരുന്നു. അന്ന് ഒടുവിൽ എന്റെ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ആയസ് തെറ്റിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വന്നല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ലല്ലോ, അതുകൊണ്ടായി മാരകമായ ഡോക്ടർക്ക് കണ്ടുപിടിക്കാത്ത ഈ രോഗം ഇങ്ങനെ വന്നു ഭവിക്കുവാനിടയായിരുന്നു. മാത്രമല്ല എനിക്ക് ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വേറെയും ഉണ്ടാകുവാനിടയായിരുന്നു. അതികഠിനമായ വയറ്റുവേദന ഞാൻ കടന്നുപെടുകയുമോ? അത് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് എത്തി കുളിച്ചു കിടക്കുന്ന ഒരു അനുഭവമൊക്കെയും എന്റെ ശാരീരികമായി വളരെ സ്ഥിതി മോശമാകുന്ന ഒരു അനുഭവത്തിലായിരുന്നു. എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായി ഏറിയ നാളുകൾ എന്റെ അമ്മ പ്രീസലോൺ അതേ മണ്ണാർശൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ കടന്നു പോകാനിടയത്തിൽ അവിടെ പോയി മൗന വ്രതം എടുക്കുവാനിടയത്ത് മിണ്ടാതിരുന്നു വ്രതമെടുത്തു. അവിടുത്തെ പടച്ചോറ് മുന്നോട്ട് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനേക ക്ഷേത്രങ്ങളിൽ പോയി എന്നോളം പൊന്നുകൊടുത്തു പട്ടും മുട്ടയും കൊടുക്കുന്നു, എട്ടുമുടിത്തള്ളി കഴിക്കുന്നു, കടുംപായസം കഴിക്കുന്നു. അത് ഒരുപാട് ദൈവങ്ങൾക്ക് ഒരുപാട് നേർച്ചകളും കാഴ്ചകളും കൊടുക്കുവാനിടയായിരുന്നു. പക്ഷേ എന്റെ വേദനയ്ക്കോ യാതൊരു ആശ്വാസവും എനിക്ക് ലഭിക്കുന്നില്ല. ഒടുവിൽ കാവിലെ സ്വാമി അതേ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആയസറ്റിരിക്കുകയാണ്, അതുകൊണ്ട് ആത്മാവിന് മോശം കിട്ടാൻ നിങ്ങൾ കാശിയിലെ തീർത്ഥം കൊണ്ടുവന്ന് ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് തുളസിത്തണ്ടെ മുക്കി അതിന്റെ ചുണ്ടത്ത് ഇട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതേ എന്റെ ആത്മാവിന് മോശം കിട്ടാൻ കാശിയിലെ തീർത്ഥം കൊണ്ടുവന്നതിന് മുമ്പിൽ എന്റെ പിതാവിനോട് കൂടെ കാശിയിൽ ഞാൻ പോയിട്ടുണ്ട്. കാശിയിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ സഹോദരന്മാരോട് എന്റെ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ, അമേദ്യം ഒഴുകി വന്നാൽ ഒരു കൈ കൊണ്ട് തട്ടി മാറ്റിയിട്ട് തീർത്ഥം കുടിച്ചോളും, കാരണം ആത്മാവിന് മോശം കിട്ടാനുള്ളതാണ്. പ്രീസലോൺ, പ്രിയമുള്ളവരെ, ആ തീർത്ഥം അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഗ്ലാസിനകത്ത് ഒഴിച്ചതിന് ശേഷം തുളസിത്തണ്ടെ മുക്കിയിട്ട് എന്റെ ചുണ്ടത്തിന്റെ മാതാപിതാക്കൾ വെച്ചത്. നീ സമയത്ത് അതെ വീണ്ടും ചില കാര്യങ്ങളും നേർച്ചകളും കാഴ്ചകളുമായി എന്റെ സഹോദരങ്ങളും എന്റെ മാതാപിതാക്കളൊക്കെ എന്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ പോകാനിടയായിരുന്നു. അവിടെ പറഞ്ഞത് എന്റെ വല്യപ്പന്മാരുടെ കാലത്ത് പട്ടും മുട്ടയും മുസ്ലിം പള്ളിക്ക് നേർന്നിട്ടുണ്ടായിരുന്നു, അത് എത്രയും വേഗം ചെയ്തു കൊടുക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും എന്റെ അപ്പൻ പറഞ്ഞു, ഏതായാലും ഇതിന്റെ കാറ്റു തീരാറായി, ഇനി ജീവിച്ചിരിക്കുന്ന ആരോഗ്യവും സൗന്ദര്യവും പടുപ്പും ഒക്കെയുള്ള എനിക്ക് 7 മക്കളുണ്ട്, ഈ ദോഷമൊന്നും ഈ ദൈവങ്ങളുടെ ദോഷമൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെന്നും പറഞ്ഞ് എന്റെ മാതാപിതാക്കൾ മുസ്ലിം പള്ളിയിൽ പോയി പട്ടും മുട്ടയും കഴിച്ചു പ്രായച്ചിത്തം കഴിക്കുവാനിടയായിരുന്നു. അതിനുശേഷമായി തിരികെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ അടുത്തെങ്ങും ക്രിസ്ത്യാനികളില്ല, ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാറി 2-3 ഓർത്തഡോക്സ് കുടുംബങ്ങളുണ്ട്. ഒരിക്കൽ പോലും യേശുവിന്റെ നാമം അവരിലൂടെ ഞങ്ങൾ കേട്ടിട്ടില്ല. ക്ഷേത്രത്തിലെ പറ വന്നാൽ ആദ്യം അവിടെ കൊടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയുള്ളായിരുന്നു. മാത്രമല്ല ക്ഷേത്രത്തിൽ എട്ടുമൂടിത്തള്ളി കഴിച്ചാൽ എന്റെ അപ്പൻ ആദ്യം പറയും, ഷമേലും മാപ്പിളയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, അവർ കഴിക്കാതെ ഞങ്ങൾ കഴിക്കത്തില്ലെന്ന്. വളരെ ഞങ്ങളോട് സഹകരിക്കുന്നവരായതുകൊണ്ട് ഒരിക്കൽ പോലും എന്റെ യേശുവിന്റെ നാമം അവരോട് കേട്ടിട്ടില്ല. കൃപയാൽ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് എന്റെ യേശുവിനെ പ്രസംഗിപ്പാ സ്വർഗം എന്ന് എനിക്ക് ഭാഗ്യം തരുന്നു. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും അതേ പാരമ്പര്യത്തിന്റെ പടുകുറ്റം അതിലകത്ത് പുറത്തിറങ്ങുവാൻ കഴിയാതെ ഇന്നും അനേകർ ആത്മീയ അനുഗ്രഹങ്ങളെ അനാചാരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ ഒരു പൂജാരിയുടെ മകളായ എനിക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കണമെന്നുള്ള സത്യം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചി അതെ അനേക പ്രിയപ്പെട്ടവർ എന്നെ വന്ന് കാണുന്നുണ്ട്. ലോകത്തിന്റെ സ്നേഹം എന്നൊന്ന് വാസ്തവമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു. അപ്പന്റെ അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചു, കൂടെ എന്റെ കൂടപ്പിറപ്പങ്ങളുടെ സ്നേഹം അനുഭവിച്ചു. മാത്രമല്ല കൂട്ടുകാരുടെ സ്നേഹം എന്നൊന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ് വിരൂപമായ അവസ്ഥയിൽ വസ്ത്രം പോലും ധരിക്കാൻ വയ്യാതെ നാറ്റമ്മച്ച ഒരവസ്ഥയ്ക്ക് അതൊക്കെ ഞാൻ ഭവനത്തിന്റെ അകത്തളത്തിൽ കിടക്കുമ്പോൾ എന്റെ കൂട്ടുകാർ പോലും വന്ന് അതെ പൂമുഖത്ത് വന്ന് എന്ന് സ്ത്രീലേഖ എന്തിയെന്ന് ചോദിക്കുമായിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മരണത്തിന് മുമ്പ് എന്റെ കൂട്ടുകാരെ ഒരു നോക്ക് കാണണമെന്ന്. ലോകത്തിന്റെ സ്നേഹം എന്താണെന്ന് വാസ്തവമായ സ്വർഗം എനിക്ക് മനസ്സിലാക്കി തരുവാനിടയായിരുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അരുമനാഥൻ അല്ലാതെ ഭൂമിയെ നമ്മെ സ്നേഹിക്കാൻ മറ്റാരുമില്ലെന്ന് വാസ്തവമായ സ്വർഗം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ആ സമയത്ത് പ്രിയ ആ വീട്ടിലെ ഒരു അമ്മച്ചി എന്നെ കാണുവാനായിട്ട് ഇങ്ങനെ വന്നു. അവർ വന്നിട്ട് എന്റെ പ്രിയ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, അതെ ഞാൻ പറയുന്നത് പോലെ ചെയ്ത് ആ കുട്ടി രക്ഷപ്പെടും. അച്ഛൻ പറഞ്ഞു, ആ കുട്ടിയുടെ ആയുസ് ഇതുവരെ ഉള്ളൂ എന്ന് പറയുവാനിടയായിരുന്നു. ആയുസിനെ മാറ്റിമറിക്കുവാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും, അതുകൊണ്ട് വിശ്വസിക്കാമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുവരെ പൂജാരി എന്റെ പിതാവിനോട് അവരങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അവരിങ്ങനെ പറഞ്ഞു, മണറുകാട് മാതാവിന് സ്വർണത്തിൽ കാലും കഴിയും തീർത്തു കൊടുക്കണം, തിരിച്ചു വരുന്ന വഴിക്ക് പൂജാരിയ എന്റെ അപ്പനും അമ്മയും 7 പ്രാവശ്യം പരമലപ്പള്ളിയിൽ വന്ന് പിടിപ്പണം വരണം, എന്റെ അത്രയുള്ളൊരു മെഴുകുതിരി കത്തിക്കണം, അങ്ങനെയെങ്കിൽ എനിക്ക് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. മണർകാട് മാതാവിന് കാലും കഴിയുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. കൃപയാൽ സ്വർണത്തിൽ എന്റെ പേര് കാലും കൈയോടെ കൊടുത്തിട്ടുണ്ട്, അത് ഇന്നും അവിടെ കാണും. മാത്രമല്ല തിരിച്ചു വരുന്ന വഴിക്ക് പൂജാരിയായ എന്റെ അപ്പനും അമ്മയും വന്ന് 7 പ്രാവശ്യം പരിമലപ്പള്ളി വന്ന് പിടിപ്പണം വാരുവാനിടയായിത്തീർന്നു. എന്റെ അത്രയുള്ളൊരു മെഴുകുതിരിയും കത്തിച്ച് വീട്ടിൽ വന്നിട്ട് എന്റെ തലക്കിൽ ഇരുന്നുകൊണ്ട് തുളസിത്തണ്ടെ കാശിയിലെ തീർത്ഥം മുക്കി തൊട്ട് തന്നുകൊണ്ട് എന്റെ അപ്പനും അമ്മയും ഇങ്ങനെ പറഞ്ഞു, ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, ഇനിയും ഭൂമിയിൽ ഒരു ഈശ്വരനില്ല, സമാധാനത്തോടെ പൊക്കോളാൻ. എന്നിട്ട് എന്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഈ ദോഷങ്ങളൊക്കെ ഒഴിക്കാൻ ഇത്രയും അത് ഞങ്ങൾ കൊടുത്തത് എന്താണെന്ന് അറിയാമോ, 7 മക്കൾക്ക് ഈ ദൈവങ്ങളുടെ യാതൊരു ദോഷം വരരുത്, ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ ദോഷം വരരുത്, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ ദോഷം വരരുത്, ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ ദോഷം വരരുത്, ആരുടെയും ദോഷമൊന്നും വരാതിരിക്കാൻ 7 മക്കൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്. മാത്രമല്ല പൂജ ചെയ്തപ്പോൾ കുടുംബത്തിന്റെ സമാധാനത്തിന് സംതൃപ്തിക്കും വേണ്ടി ഇളയ പൈതലിന്റെ ശാപമൊന്നും മൂത്ത മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ അതെ ഒരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ നടക്കൽ ആനയെ മേടിച്ച് കൊണ്ടുപോകണം കിട്ടണമെന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ള ഒരു പൂജാരി എന്റെ അപ്പൻ ജയരാമൻ എന്ന് പറഞ്ഞ് പേര് വിട്ടുകൊണ്ട് അടിമുറ്റത്ത് വേണം ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ അതെ നടക്കൽ കുട്ടിയാനെ മേടിച്ച് കെട്ടുവാനിടയായിരുന്നു. മണി കൊടുത്തു, ആലുവിളക്ക് കൊടുക്കുവാനിടയായിരുന്നു. ഇതൊക്കെ 10-ാം അദ്ദേഹത്തിന്റെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കൃപയാൽ സർവശക്തന്റെ സ്നേഹം എന്നെ തേടി വന്നു. ഫേസിലോട് അല്ലെങ്കിൽ അതൊക്കെ പത്രത്തിൽ കൂടെ കാണാറുണ്ട്. 10 വർഷം കഴിഞ്ഞു സഹോദരങ്ങൾ ഭവനത്തിൽ നിന്ന് ഭ്രഷ്ടാക്കിയിട്ട്. പ്രേസലോട് പ്രിയമുള്ളവരെ, അതിനുശേഷമായിട്ട് അത് ദാരുണമായ രീതിയിൽ ഭവനത്തിന്റെ അകത്തളത്തിൽ കിടക്കുമ്പോൾ ചില സുവിശേഷ പ്രവർത്തകൾ ഞങ്ങളുടെ ദേശത്ത് കടന്നു വരുവാനിടയായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് NSS കരയോഗത്തിന്റെ പ്രസിഡന്റാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സുവിശേഷ പ്രവർത്തകർ കടന്നു വരുവാനിടയായിരുന്നത്. കൃപയാൽ അവരോടൊപ്പമാണ് ഇന്ന് അനേക സ്ഥലങ്ങളിൽ അത് കർത്താവിന്റെ സാക്ഷിയായി ഞാൻ കടന്നു പോകുന്ന മദ്രാസിന്റെ പ്രദേശം തമിഴ്നാട് തന്നെ അത് 7 എന്റെ അരുമനാഥനെ 3 ദിവസം കൺവെൻഷൻ വെച്ച് പ്രസംഗിക്കുവാൻ 7 പ്രാവശ്യം പോകുവാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവം അയക്കുന്നിടത്തൊക്കെയും കടന്നു വരുമ്പോൾ അതിന് സ്തുതിപാത്രർക്കും ഇടയാക്കുന്നു. ഞാൻ കടന്നു പോകുന്നിടത്തൊക്കെയും പലപ്പോഴും വചനം ഘോഷിപ്പിന് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ദേവദാസനോട് പറഞ്ഞു ഞാൻ വചനം പറയാമെന്ന് പറഞ്ഞ് സാക്ഷ്യം എന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് അത് സുവിശേഷ പ്രവർത്തകർ വന്ന് അടുത്ത വീട്ടിൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനാ വന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം NSS കരയോഗത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു 30 കോടിയെണ്ണം അകത്തിരിപ്പുണ്ട്. ഇനിയും മറ്റേ പുള്ളിക്കാരനെ കൂടെ പിടിച്ചിരുത്താൻ ഇവിടെ സ്ഥലമില്ല. വേഗത്തിൽ പൊക്കോണം, ഇത് ഹിന്ദുക്കട ദേശമാ, ഇങ്ങോട്ട് കയറിപ്പോയരുത് എന്ന് പറയുവാനിടയായിരുന്നു. ഇത് കേട്ടപ്പോൾ വേഗത്തിൽ തന്നെ ആ പ്രിയപ്പെട്ടവർ കൊടുത്തതായി ട്രാക്ടർ മേടിച്ചുകൊണ്ട് തിരിച്ച് നടയിറങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ മെഡിക്കൽ കോളേജ് തള്ളി ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ് നാറ്റം വെച്ച അവസ്ഥയിൽ ആകാറായ ഒരു പെങ്കൊച്ചു കിടക്കുന്നു. വേണേ പോയി പറയാനെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ഉപകാരം ചെയ്യുന്നവർ നമ്മുടെ ദേശത്തുണ്ട്. പ്രീസലോൾ ഏതായാലും കൃപയാൽ അവർ കേൾക്കാനിരുന്നു. വേഗത്തിൽ തന്നെ എന്റെ ഭവനത്തിലേക്ക് വരുവാനിടയായിരുന്നു. 101 രുദ്രാക്ഷത്തിന്റെ മാലയും ജപിച്ചുകൊണ്ട് കാവ്യ വസ്ത്രവും എടുത്തുകൊണ്ട് കുറിയും തൊട്ടുകൊണ്ട് എന്റെ പ്രിയ പിതാവ് ചാരികസേരയിൽ വെളിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് വെള്ളച്ചട്ടം കറുത്ത പാൻഡും ക്ലീൻ ഷേവും ഒക്കെ ചെയ്ത് ബൈബിളും ഒക്കെ പിടിച്ച് പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വെറുപ്പോടുകൂടി എന്റെ പ്രിയ പിതാവ് ഒന്ന് നോക്കുവാനിടയായിരുന്നു. യേശുവിന്റെ ആൾക്കാരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരിങ്ങനെ പറഞ്ഞു, അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു ഇപ്പുറത്തെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് വന്നതാണെന്ന്. ഫ്രീസലോൺ അപ്പൊ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ അറിയാം. ഫ്രീസലോൺ അത് കേട്ടതിനെ തന്നെ എന്റെ പ്രിയ പിതാവിനറിയാം, ഇത്രയും കൊടുത്തിട്ട് രക്ഷയില്ല, പിന്നെ ഇനി ഉപദേശിമാരുടെ പ്രാർത്ഥനയും കൂടെ. അദ്ദേഹം ഏതായാലും അതെ ഉപദേശിമാരോടെ മിണ്ടാനൊക്കത്തില്ലല്ലോ, ക്ഷേത്രത്തിലെ പൂജാരിയല്ലേ. അതുകൊണ്ട് മുഖം കൊണ്ടൊന്ന് ആംഗ്യം കാണിച്ച് അകത്തേക്ക് കയറിക്കോളാം. കൃപയാൽ എന്റെ അമ്മ അകത്തുണ്ടായിരുന്നു, സഹോദരങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നു. അപ്പുറത്തെ ചേട്ടനും ചേച്ചി എല്ലാവരും വന്നിരിപ്പുണ്ട്. എനിക്കെതിരെയുള്ള സെറ്റിയിലും കസേരയിലുമായിട്ട് പ്രിയപ്പെട്ടവരിയ്ക്കുവാനിടയായിരുന്നു. 1.5 മണിക്കൂർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം എന്നോട് പറഞ്ഞു. പറഞ്ഞതിനൊടുവിലായിട്ട് അവരിങ്ങനെ പറഞ്ഞു, അതെ യേശു നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല നിന്റെ രോഗത്തിന് കൂടിയാണ് കാൽവറി പരമയാഗമായി തീർന്നത്. അവന്റെ അടിപ്പണികളാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് വിവരിച്ചു തരുവാനിടയായിരുന്നു. വെണ്ണീരത്തിന്റെ വഞ്ചിക്കപ്പെട്ട എന്റെ ഹൃദയത്തിന്റെ പ്രിയമുള്ളവരെ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ സമയത്ത് അവരെന്നോട് പറഞ്ഞു, നീ വിശ്വസിക്കാമെങ്കിൽ യേശു നിന്നെ സൗഖ്യമാകും. ഒത്തിരി കാര്യങ്ങൾ പറയുവാനിടയായിരുന്നു. ഇന്ന് രാത്രി വിവരിക്കുവാൻ സമയമില്ലല്ലോ. കൊച്ചു പ്രായത്തിൽ തന്നെ വേദങ്ങളിൽ ഉപനിഷത്തുനിന്നൊക്കെ കാണാതെ ഒത്തിരി കാര്യം പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത ഒരു പരിശുദ്ധൻ ഈ ഭൂമിയിലേക്ക് വന്ന് യാഗമാകണം. അവൻ അതെ സകല മനുഷ്യരും പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചിരിക്കുന്നവരാണ്. ഒരിക്കലും ഈ പാപമില്ലാത്ത പരിശുദ്ധൻ പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കരുത്. സ്ത്രീയുടെ സന്തതിയായിട്ട് വേണം അവൻ ജനിക്കാനെന്നും ദരിദ്രരെ രക്ഷിപ്പാൻ വരുന്നതുകൊണ്ട് അവൻ ദരിദ്രനായി ജനിക്കണമെന്ന് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്ലോകമെല്ലാം കാണാതറിയാമെങ്കിലും അർത്ഥമൊന്നും അറിയത്തില്ല എന്നാലും അന്ന് ശ്ലോകം പഠിച്ചതെല്ലാം ഇന്ന് കൃപയാൽ എനിക്ക് വളരെ അത് എനിക്ക് സന്തോഷമുണ്ട്. അനേക പൂജാരിമാരെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന സർവശക്തൻ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. പ്രേസലോൺ മാത്രമല്ല, 2 കന്യാസ്ത്രീകളെ ഒരു ഓർത്തഡോക്സിലെ പുരോഹിതനെ ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുവാൻ പൂജാരിയുടെ മകളായി എന്നെ സർവശക്തനായ ദൈവം സഹായിച്ചു. എന്റെ കർത്താവിന്റെ വരവ് താമസിച്ച ദൈവം അനുവദിച്ച ഈ മാസം ഞങ്ങളുടെ അച്ഛന്റെ സ്നാനമുണ്ട്. ഫ്രീസലോട് അല്ലേലിയ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം ഇവരെന്നോട് പറയുവാനിടയായിരുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനിടയായിരുന്നു. എങ്കിലും ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എന്റെ അമ്മ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേഗം പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ അക്ഷമനായിട്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അത് ഞാൻ കിടന്ന മുറിയുടെ ജനലിന്റെ അതെ പുറത്തോട്ട് അദ്ദേഹം നോക്കുന്നതായ സമയത്ത് ക്ഷേത്രത്തിന്റെ കവാടത്തിൽ അതെ രാമായണം 10-ാം അധ്യായത്തിൽ ഒരു വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യമാണ് ഞാൻ ഈ തിരുവചനം പ്രസംഗിക്കാനുള്ള കാരണം. വേഗത്തിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ വാക്യത്തിലേക്ക് ഇങ്ങനെ നോക്കി. എന്റെ വല്യപ്പമാരുടെ കാലം അപ്പൂപ്പമാരുടെ കാലം മുതൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, രാമായണത്തിലുള്ള ഒരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്ന ജീവാത്മാവ് അറിയണമെന്ന്. പരമാത്മാവ് എന്ന് വെച്ചാൽ ദൈവം, ദൈവത്തിന്റെ അതേ പ്രതിബിംബമാണ് പരിചിൽ കാണുന്ന ഈ ജീവാത്മാവ് എന്ന് വെച്ചാൽ ലോകത്തിൽ കാണുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. പെട്ടെന്ന് ടീം ഡയറക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അത് വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ചാകാൻ കിടക്കുവാണെങ്കിലും എന്റെ അഹങ്കാരത്തിൽ ഒരു കുറവും ഇല്ലായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. 1.5 മണിക്കൂർ യേശുവിനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവസാനം ഭഗവാനെ അദ്ദേഹം വിശ്വസിച്ചല്ലോ എന്നായിരുന്നു. ചില മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം സംസാരശേഷി നഷ്ടപ്പെട്ട ഞാൻ തലയാട്ടുവാനിടയായിരുന്നു. ഇതു വരെ ചലിക്കാതെ കടന്ന് ഞാൻ തലയാട്ടിയത് എന്താണെന്ന് അറിയാമോ? അത്രയ്ക്ക് എനിക്ക് അദ്ദേഹം വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ എഴുതിയിരിക്കുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്ന ജീവാത്മാവ് അറിയടോ, ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം ഈ ഭൂമിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ സേവിക്കുന്ന ദൈവത്തിന് നിന്റെ സാദൃശ്യമാണോ? നിന്റെ ദൈവത്തിന്റെ സാദൃശ്യമാണോ നീ എന്ന് ഒറ്റ നിമിഷം ഒരു ചോദ്യം ചോദിച്ചു. എമ്മോസിലേക്ക് പോയതായ ശിഷ്യന്മാരുടെ ഹൃദയം യേശുവുമായി സംഭാഷിച്ചുകൊണ്ടത് അപ്പൊ കത്തിയതുപോലെ അപ്പോഴാണ് എനിക്ക് കത്തിയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെങ്ങാണ് ഇവിടെ വന്നു നിന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പ്രസംഗിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അദ്ദേഹം കുറച്ച് ചില ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുവാനിടയായിരുന്നു. ഉപദേശത്തിൽ നിന്ന് വേദങ്ങളകത്ത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായിരുന്നു. എന്റെ ഹൃദയം കത്തുവാനിടയായിരുന്നു. അതുവരെ കഠിനപ്പെട്ടിരുന്നതായ എന്റെ ഹൃദയം അകത്ത് കത്തലുണ്ടാകുവാനിടയായിരുന്നു. എന്റെ ഹൃദയം കത്തിയപ്പോൾ തന്നെ പ്രൈസ് ദ ലോർഡ് അകത്ത് കുത്തുകൊണ്ടു. ഞാൻ ഹല്ലേലൂയ എന്താണ് ചെയ്യുന്നത് എനിക്കൊന്നും അറിയത്തില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല നിന്റെ രോഗത്തിൽ കൂടിയാണ് അവൻ കാൽവരി പരമയാഗമായി തീർന്നത്. അവന്റെ അടിപ്പിടലുകളാ നിനക്ക് സൗഖ്യമുണ്ടെന്ന് പറയുവാനിടയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് അത് കേട്ടപ്പോൾ തോന്നിയ. പ്രിയമുള്ളവരെ, കാരണം അത് ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവങ്ങൾക്ക്, മുസ്ലിങ്ങളുടെ ദൈവങ്ങൾക്ക്, ക്രിസ്തീയ പള്ളികൾക്ക്, ആരെയും അത് എല്ലാ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അത് ഹൈന്ദവാചാര പ്രകാരം മുസ്ലിങ്ങളുടെ പള്ളികൾക്ക്, ക്രിസ്തീയ പള്ളികൾക്ക് ഒത്തിരി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഹോമങ്ങളും ഒക്കെ നടത്തിയിട്ട് അവിടെ എങ്ങും എനിക്കൊരു രക്ഷയിൽ. ഇപ്പോൾ ഇവർ പറയുന്നു അവന്റെ അടിപ്പിടലുകളാ സൗഖ്യമുണ്ടെന്ന്. ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്ത് ഞാൻ ഒരു യേശുവിനെ കണ്ടിട്ടുണ്ട്. അത് ഒരു ഭിത്തി മുഴുവൻ ഒരു യേശുവിന്റെ കൃതിയൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു യേശു, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കും. ഞാൻ ചിന്തിച്ച ഇങ്ങനെ, തമ്പുരാനെ, ഇത്രയും മാരകായുധങ്ങളുമായിട്ട് നിൽക്കുന്ന എനിക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കയ്യിലൊരു കൊച്ചുപിച്ചാത്തി പോലും ഇല്ലാതെ കൈ ഉയർത്തി സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരൻ എന്നെ എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ വരുവാനിടയായിരുന്നു. ഈ ഹൃദയത്തിൽ എന്റെ ചിന്ത ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് തന്നെ പ്രിയമുള്ളവരെ, അവരിങ്ങനെ പറഞ്ഞു, അവന്റെ അടിപ്പിണലുകളാൽ നിനക്ക് സൗഖ്യമുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, അതേ കോടി സൂര്യപ്രഭയോട് കൂടിയ ദൈവത്തിന് നിന്റെ മെഴുകുതിരിയും കൊതുകുതിരിയും ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എണ്ണക്കിട നിർമ്മിച്ച ദൈവത്തിന് നിന്റെ അത് എണ്ണ വേണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമായി വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും അത് ക്രിസ്തുവിനെ തെളിയിച്ചു തരുവാനിടയായിരുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തെ കുത്തുകൊള്ളുവാനിടയായിരുന്നു. ശേതാശ്വര ഉപനിഷത്തിനകത്ത് ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിഗ്രഹാരാധന പാപമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷമായിട്ട് എന്റെ 6:13 പറയുന്ന ഒടുവിൽ ഞാൻ അന്യേ ഹേതുർ വിദ്യാധീശന എന്ന് വെച്ചാൽ രക്ഷ പ്രാപിക്കാൻ ഈ മുകളിൽ പറഞ്ഞു, ഇവന്റെ നാമമല്ലാതെ ഈ ഭൂമിയിൽ വേറൊരു മാർഗമില്ലെന്ന്. പ്രൈസ്ലോഡ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവർ കരത്തോട് കരം കൊടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ഇവർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു രസമായി തോന്നി. 9 സഹോദരന്മാരുടെയും മുഖത്തേക്ക് മാറി മാറി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ പോലും പുരുഷന്മാർ കരയുന്ന പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ല. ക്ഷേത്രത്തിലാണല്ലോ ജനിച്ചു വളർത്തത്, അവരാരും അങ്ങനെ വന്ന് കരയാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ അതിശയമായി തോന്നി. പുരുഷന്മാർ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ട ഉയരങ്ങളിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ചില പ്രിയപ്പെട്ടവർ എനിക്ക് നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അവർ പറഞ്ഞു, കർത്താവ്, ഈ കുട്ടി മുഖാന്തരം ദേശത്ത് ദൈവനാമം മഹിമപ്പെടണം. നന്മയ്ക്ക് അവർ അടയാള സ്വർഗം ഇപ്പോൾ തന്നെ ചെയ്യണം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ സ്പർശനം ഇവിടെ വെളിപ്പെടുവാൻ സ്വർഗ്ഗമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതെ, അവർ പ്രിയമുള്ളവർ ഉയരങ്ങളിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് അവർ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രിയമുള്ളവർ, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് കറണ്ട് വാസി എന്ന പോലെ ഒരു അദൃശ്യമാകുന്ന ശക്തി എന്നെ ഉച്ചു മുതൽ പാദം വരെ വ്യാപരിക്കുവാനിടയായിരുന്നു. അന്ന് വരെ ഞാൻ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു അത്യന്തമാകുന്ന ശക്തി ഞാൻ അതിനേക്ക് പ്രാവശ്യം കാവടി എടുത്തിട്ടുണ്ട്. എന്റെ പിതാവിനോടൊപ്പം, എന്റെ അമ്മയുടെ സഹോദരന്മാരോടൊപ്പം മലകൾ കയറിയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ പ്രാപിച്ച ശക്തിയായിരുന്നില്ല. അന്ന് അനേക ഇടങ്ങളിൽ പോയി അതേ ദൈവങ്ങളെ തേടി ഞങ്ങൾ അലഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഇവിടെയുമില്ല, ഇവിടെയുമില്ല, ഈശ്വരൻ എവിടെയാണ്, ഈശ്വരന്റെ വാസം എന്ന് പാടിയ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ തിരുവചനം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എന്നിലുണ്ട്. ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ആദ്യമായിട്ട് അന്ന് രാത്രി എന്റെ ശരീരം തളർന്നപ്പോൾ അന്നുണ്ടായ അതേ അനുഭവം എനിക്ക് ഉണ്ടാകുവാനിടയായിരുന്നു. പെട്ടെന്ന് എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുവാനിടയായിരുന്നു. താടിയിലൊക്കെ ഇന്ന് വിറയ്ക്കുവാനിടയായിരുന്നു. ശരീരം തളർന്നു പോകുന്ന പോലെ ഒരു അനുഭവം, ശക്തമായ ടെമ്പറേച്ചർ. ഈ സമയത്ത് വേഗത്തിൽ പാത്രത്തിൽ ഇരുന്ന കാശിയിലെ തീർത്ഥമെടുത്ത് തുളസിത്തണ്ടെ മുക്കി എന്റെ അമ്മ എന്റെ ചുണ്ടത്തേക്ക് വെച്ച് അമ്മ വിചാരിച്ചു ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മരിക്കാൻ പോവാണെന്ന്. ഹല്ലേലൂയാ. ഈ സമയത്ത് പെട്ടെന്ന് എന്റെ അമ്മ ചുണ്ടത്തേക്ക് തൊട്ടു തരുവാനിടയായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, കർത്താവ് വളരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ആദ്യം പ്രിയമുള്ളവർ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ വിചാരിച്ചു ആ സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന്. അന്ന് രാത്രി ഞാൻ തളർന്നു പോകുന്ന രാത്രി എങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായോ അതേ അനുഭവം എനിക്ക് രാത്രിയിൽ ഉണ്ടാകുവാനിടയായിരുന്നു. പെട്ടെന്ന് അതേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി എന്നെ മേൽ വന്നപ്പോൾ ആദ്യമായിട്ട് അത് ചുരുണ്ടുകൂടിയിരുന്ന എന്റെ വിരലുകളാണ് ആദ്യം നുവരുവാനിടയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അല്ലെ, വിരലുകൾ നുവർന്നപ്പോൾ തന്നെ എനിക്ക് വലിയ അത്ഭുതമായി. എന്റെ സർവശക്തനായ കർത്താവ് ജീവിക്കുന്നു, അതൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ നാവ് നാവ് താന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് നാവ് തുറക്കുവാൻ കഴിയത്തില്ല. വലത് ചെവിക്ക് കേൾവിയുമല്ല. പ്രിയമുള്ളവരെ, ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവത്തോട് അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് സർവശക്തന്റെ കരം എന്നെ സ്പർശിക്കുവാനിടയായിരുന്നു. എന്റെ താടികളിലൊക്കെ വിറച്ച് വല്ലാത്തൊരു അനുഭവത്തിലായി. ഞാൻ ആദ്യമായിട്ട് അകരം തുറന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. 10 കഴിഞ്ഞ് കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെ അനേക തെരുകോണുകൾ എന്റെ യേശു ജീവിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുക. കാരണം കർത്താവ് എന്റെ ജീവന്റെ ബലമാണ്. ഹോടലിലില്ല. എന്നാൽ എന്റെ കാലുകൾ നല്ല തുറയ്ക്കത്തിലായിരുന്നു, വല്ലാത്തൊരു അനുഭവത്തിലായിരുന്നു. എങ്കിലും ബലഹീനമായ എന്റെ കരം കൊണ്ട് തന്നെ ഞാൻ യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലിനെ തൊടുന്ന ആ സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മസിലെല്ലാം കൂടെ വന്ന് കാലിന്റെ മുട്ടിന് താഴെ ഭാഗത്ത് വന്ന് അതേ മുട്ടിനടിയിലായിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ രണ്ട് കാലിന് തൂങ്കിടക്ക, കാലിന്റെ പാദം രണ്ടു ഒരു വശത്തേക്ക് തിരിഞ്ഞ്, വിരലുകളെല്ലാം കോടി വിരൂപമായ ഒരു അനുഭവത്തിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ യേശു ജീ സ്തോത്രം ഹല്ലേലൂയ പറയാൻ എനിക്കറിയത്തില്ല, യേശു ജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് അത് ഞാൻ എന്റെ കാലുകൾ ഇങ്ങനെ കൈകൊണ്ട് തിരുമുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കിടന്നതായ മുറിയിൽ ഒരു അയ കെട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഞാൻ ഈ അയ്യൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് ശക്തിയോടെ എഴുന്നേക്കുവാനിടയായിരുന്നു. എന്നാൽ എന്റെ കാലിന്റെ ഉപ്പൂറ്റി ഇങ്ങനെ മസിലെല്ലാം കൂടെ കുറുകിയിരിക്കുന്നുണ്ട്, ഉപ്പൂറ്റി താഴേക്ക് വരികത്തില്ലാത്ത, കാലിന്റെ തള്ളവിരൽ മാത്രം കുത്തിയാണ്. ഏന്തിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനേക പ്രാവശ്യം നടക്കുവാനിടയായിരുന്നു. എന്നാൽ അവരാത്മാവ് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ വേളയിൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും എന്നെ തൊടുവാനിടയായിരുന്നു. ഞാൻ യേശു ജീവിക്കുന്നു പറഞ്ഞ് ഏന്തി എന്റെ മുറിയിൽ നടന്നെങ്കിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്ങ് ഭിക്ഷയച്ചുകൊണ്ടിരുന്ന മുടന്തൻ, അതേ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാൽ അല്ലേലൂയ അത്ഭുതകരമായിട്ട് സൗഖ്യമായവൻ, അതേ അല്ലേലൂയ അവന്റെ നരിയാണികളെ സ്വർഗം ഉറപ്പിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എന്നെ തൊട്ട നിമിഷം തന്നെ അതേ അല്ലേലൂയ ആ ദിവ്യശക്തി എന്നെ ഓടി നടന്ന് എന്റെ റൂമിൽ നടന്നുകൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുവാനിടയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് പൂജാരിയുടെ ഭാര്യ എന്റെ അമ്മ മുറിക്കകത്തെ ഓടി വന്ന് പറഞ്ഞു, യേശു ഭഗവാനെ പോലെ ജീവനുള്ള ഒരു ദൈവം ഭൂമിയിലില്ലെന്ന്. ഫേസലോ ഇത് കേട്ടപ്പോൾ എന്റെ സഹോദരങ്ങൾക്ക് തൃപ്തിയായി. ഫേസലോട് അവർ പറഞ്ഞു, ഇത്രയും നേരം മോള് പറഞ്ഞതൊക്കെ ഞങ്ങൾ സഹിച്ചു, പക്ഷെ അമ്മ ഇത് പറഞ്ഞ് ഞങ്ങൾ അനുവദിക്കട്ടില്ല. അതിനുശേഷം ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിനകത്തളത്തിൽ ഉണ്ടാകുവാനിടയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ അവരെ എങ്ങോട്ട് ഓടിച്ചു കളഞ്ഞെന്നറിയത്തില്ല. ചെയ്ത് ഉപകാരമൊക്കെ പ്രിയപ്പെട്ടവർ മറന്നുപോയി, അതേ എന്റെ സഹോദരങ്ങൾ മറന്നുപോയി. അവരെ ഓടിച്ചു വിടുവാനിടയായിരുന്നു. കൃപയാൽ അവർ പോകാൻ നേരം അത് രണ്ട് മൂന്ന് ട്രാക്ടറുടെ പേരും ഒക്കെ എഴുതി എന്റെ തലയണക്കടിയിൽ വെച്ചിട്ടാണ് പോയത്. കൃപയാൽ ഞങ്ങൾ ചെന്ന് ഈ അഡ്രസ്സിൽ അവരോടൊപ്പം അവരെ തിരക്കി പിടിച്ച് ചെല്ലുവാനിടയായിരുന്നു. കൃപയാൽ അവരോടൊപ്പമാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. പ്രിയസലം, അതിനുശേഷമായിട്ട് വളരെ ദാരുണമായ സംഭവങ്ങൾ ഭവനത്തിൽ നടക്കുവാനിടയായിരുന്നു. പടിയടച്ച് പിണ്ണം വെച്ച് റേഷൻ കാർഡിന് പേരും വെട്ടിക്കളഞ്ഞ് അതിലുപരിയായിട്ട് അതേ ഒരുപാട് അടിയും നിന്നെയും കഷ്ടമൊക്കെ ഏൽക്കുവാനിടയായിരുന്നു. ഇരുകരണത്ത് മാറി അടി കൊണ്ടപ്പോഴും നിലത്തിട്ട് ചവിട്ടിയപ്പോഴും പ്രിയമുള്ളവരെ, ഫ്രീസലോഡ് അല്ലേലിയ എന്റെ യേശുവിന്റെ നാമത്തെ നിഷേധിക്കുവാൻ സ്വർഗം എന്നെ ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. കൃപയാൽ ഫ്രീസലോഡ് നിൽക്കുന്ന ദൈവത്തിന് മഹാകരുണയ. ഫ്രീസലോഡ് അല്ലെങ്കിൽ അനേക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിനെതിരായി ഉണ്ടാകുവാനിടയായിത്തീരുന്നു. മാത്രമല്ല എന്റെ കൂടെപ്പിറപ്പ എന്റെ അമ്മയുടെ ഇരുകരണത്തിനും ചപ്പരുപുരി മാറി അടിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അയ്യം പിടിച്ച് കരയുവാനിടയായിത്തുന്നത്. ഏതായാലും അതേ അതിനുശേഷം പുറന്തള്ളപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായിത്തുന്ന നടക്കിൽ കൊണ്ട് രണ്ട് തെങ്ങും തൈ പ്രിയപ്പെട്ടൊരു വെക്കുവാനിടയായിത്തീർന്നു. ഫ്രീസലോഡ് അത് വെച്ചതിന് ശേഷമായിട്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതേ മറ്റേ യേശുവിനെ എന്ന് ത്യജിച്ച് കളഞ്ഞിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുവോ? അന്ന് മാത്രം സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം മതി, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം മതി എന്ന് ഉപേക്ഷിച്ച കൃപയാൽ 10 വർഷം കഴിഞ്ഞു എന്റെ അമ്മയും ചേച്ചിയും ഞാനും കൂടെ ഒന്നിച്ചിരുന്ന് ആത്മാവിൽ സത്യത നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ അമ്മ ഒരു കാര്യം പറയാറുണ്ട്, മക്കളെ 10 വർഷം കഴിഞ്ഞില്ല, ഇപ്പൊ തെങ്ങ് കായ്ച്ചു കാണുന്ന കൃപയാൽ എന്റെ കർത്താവിന് വേണ്ടി ഫലം കായ്പാ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതിലുപരിയായിട്ട് അതിനുശേഷം പന്തക്കോസ് അനുഭവത്തിൽ വരാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സ്നാനപ്പെടുന്നതും വേർപാടും ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കത്തോലിക്ക പള്ളിയിലാ പോകുവാനിടയായിരുന്നത്. അതിനകത്തുനിന്ന് ഇതിലേക്ക് വന്നത് പ്ലേസലോ. അവിടെ കടന്നുപോയതിനു ശേഷമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നെ വളരെ ക്രിസ്തുവിനെ സ്നേഹിച്ചതായ അത് ടെസി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ മാർഗത്തിൽ നിങ്ങൾ വന്നതുകൊണ്ട് ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കുവാനിടെ ആയിത്തീർന്നു. പ്രിയപ്പെട്ടവരോടൊപ്പം അതെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാറേപ്പള്ളി ഞാൻ പോയതുപോലെ ആരും പോയിട്ടില്ല. അതെ, സിസ്റ്റർ മുട്ടുമടക്കുന്ന പോലെ ഞാനും മുട്ടുമടക്കുന്ന സിസ്റ്റർ പറയുന്നു, പൂജാരിയുടെ മകളെ എനിക്ക് പ്രാർത്ഥന ഏതായാലും അറിയത്തില്ലല്ലോ. അവർ പറയുന്ന പോലെ ഒക്കെ ഞാനും പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മരിച്ചവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് മെഴുകുതിരി ഒത്തിരി കത്തിച്ചിട്ടുണ്ട്, അമ്മയോടും അപ്പനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്ലീഹാമാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട് ഒടുവിൽ. പക്ഷെ എനിക്ക് അന്ന് ഇന്ന് ഒരു ചോദ്യശേഷിക്ക് ഞാൻ പലതും കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. ഇതെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞതിന്റെ ചിലതിനൊക്കെ മറുപടി തരും. ഒടുവിൽ പറഞ്ഞതിന്റെ എല്ലാ ചോദ്യത്തിനും മറുപടി തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു സത്യവേദ പുസ്തകം മേടിച്ച് വായിക്കാൻ പറഞ്ഞു, കൃപയാൽ ഈ വേദപുസ്തകമാണ് എന്നെ രൂപാന്തരപ്പെടുത്തി. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യം ഇത് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായാലും ഓടിച്ചെന്ന് സിസ്റ്ററോട് ചോദിച്ചു. അത് ഒന്നാമെന്നാകെ എനിക്ക് ശരിക്കും തിരിയത്തില്ല. പിന്നെ എനിക്ക് കട്ടിയുള്ള പേരൊന്നും വായിക്കാൻ അറിയത്തില്ല. എന്താണ് ശ്ലോകമാണ് പറഞ്ഞോണ്ടിരിക്കുക, ഒന്നുമില്ല. ഒരു രസമെങ്കിലും ഉണ്ട്, ഇത് പേര് മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, ഇത് കൈ വെച്ചിട്ട് പറ കർത്താവ്, ഇതിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെയും ഗ്രഹിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരാൻ. അല്ലെങ്കിൽ കൃപയാൽ ഇതിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെയും ഗ്രഹിച്ചു കഴിഞ്ഞപ്പോ എന്റെ സിസ്റ്ററിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഫ്രീസലോട് അല്ലേലിയ പ്രിയമുള്ളവയെ, മർമ്മങ്ങളെ ഗ്രഹിപ്പിച്ച് തരാൻ അവിടോട്ട് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, രമ്യാപ്രവചനം 33:3 പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ല, നീ അറിയാത്ത അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ വെളിപ്പെടുത്തി. സർവശക്തൻ പൂജാരിയുടെ മകളായ എനിക്ക് അഗോചരമായ ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, അല്ലേലിയ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, വിടുതൽ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് കാര്യമില്ല. രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ യേശുവിനെ പ്രസംഗിക്കുന്നത്. സ്വർഗമനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. മാത്രമല്ല ആര്യ മഹർഷിമാർ വേദങ്ങളിൽ പ്രാർത്ഥിച്ചു, അസത്തോമാ സദ്ഗമിയ തമസോമാ ജ്യോതിർഗമിയ ഋത്യോമാ അമൃതഗമിയ എന്ന് അവിടെ അവിടെ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അവിടെ എങ്ങും അതിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ സത്യവചനമായ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദുവായ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, വഴിയും സത്യവും ജീവനുമാകുന്ന പുനരുദ്ധാനവും ജീവനുമാകുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്ന കൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അതേ അല്ലെ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നതും ദൈവദാസൻ കൂടി മുമ്പേ കേട്ടതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലായി, വായിച്ചത് കൊണ്ടായാലും ഇത് ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പേരുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സാധാ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാനും ജീവിക്കാൻ ഞാനും ആഗ്രഹിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യം. അല്ലേ, പലപ്പോഴും ഞാൻ പല പേരുകളും കേട്ടിട്ടുണ്ട്. അത് സുഗുണൻ എന്ന പേര്, പക്ഷെ 27 കേസിലെ പ്രതിയോ വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശാന്തമ്മ എന്ന പേര്, മൂക്കിന്റെ തുമ്പത്ത ദേഷ്യം. പ്രൈസ് ദി ലോർഡ്. വല്ല കാര്യമുണ്ട്? പേരുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ജീവിക്കുന്നതിലെ കാര്യം. പ്രൈസ് ദി ലോർഡ്. അത് പൂജാരിയുടെ മകളായി എനിക്ക് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഞാൻ അടുത്തത് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടണം. നിക്കോദിമോസിനെ കുറിച്ച്, കോർന്നേലിയോസിനെ കുറിച്ച് മാത്രമല്ല, കന്ദക്കേ എന്ന ചോപരാജയുടെ ശാന്തനെ കുറിച്ച് ഇത് പഠിച്ചപ്പോൾ തമ്പുരാൻ എന്ന കൃതിയെത്തി കൂത്തുകൊള്ളുവാനിടയ വചനം അത് ഗ്രഹിക്കുവാനിടയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുവാനിടയായിരുന്നു. കൃപയാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയാ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കുവാനിടയായിരുന്നു. പല പുരോഹിതന്മാരും ഞാൻ ആശ്രയിച്ചു തമ്പുരാൻ. അത് ഞാൻ എബ്രായലേഖനം 6:7-9 അധ്യായം അങ്ങോട്ട് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്കുള്ള മഹാപുരോഹിതൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? നിർദോഷം, പവിത്രൻ, പാപികളോട് വേർപെട്ടവ, സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീർന്ന ഇങ്ങനെ ഒരു പുരോഹിതനെ ലോകത്തിൽ കാണാഞ്ഞതുകൊണ്ട് ആ ഒരു പുരോഹിതനെ തേടി ഞാൻ അലയുവാനിടയായിരുന്നു. മാത്രമല്ല എനിക്കിതൊരു കാര്യം മനസ്സിലായി, ശ്രീകാമോരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് പൂജാരിയുടെ മകളായി എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പൗലോസ് ലേഖനം എഫേസ്യലേഖനം 6:19 അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന് മർമ്മം പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിപ്പം വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചിന്തിച്ചു, തമ്പുരാനെ ജീവനോടെ ഇരുന്നപ്പോ അദ്ദേഹം നമ്മുടെ പ്രാർത്ഥന ചോദിച്ചെങ്കിൽ ചത്തു കഴിഞ്ഞ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ എവിടെ വ്യവസ്ഥ? ഫേസലോൺ. മാത്രമല്ല കുരിശുബന്ധനം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു. അതെ, സർപ്പവിഷത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് മരുഭൂമി മോശ പിത്തള സർപ്പത്തെ എഴുതി പിന്നത്തേതിൽ ജനമതിനെ ആരാധിച്ചു, അത് പാപമായി. ഇത് വിഗ്രഹാരാധനയായിട്ട് തമ്പുരാൻ കണക്കാക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പൂജാരിയുടെ മകള, എനിക്കിതെല്ലാം സ്വർഗത്തിലെ ദൈവം ഓരോന്നായിട്ട് വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിന്റെ സന്തോഷം അനേക തെരുകോണുകൾ ഞാൻ പ്രസംഗിക്കുന്നത്. മാത്രമല്ല ക്രൈസ്തലോടെ തന്നെ അതേ ലോകപ്രകാരം ഞാൻ ഇന്ന് കാണാറുള്ളത് അനേക മനുഷ്യന്മാരെ അതേ വാഴ്ത്താറുണ്ട്, അവരോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതേ തന്നെ വീണ് നമസ്കരിച്ചതായ കൊർനേലിയോസിനോട് പത്രോസ് പറയുന്നുണ്ട്, ആരുതാ ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനാ. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് തന്നെ വീണ് കിടന്ന് നമസ്കരിച്ചതായ അതേ യോഹന്നാനോട് ദൂതൻ, സ്വർഗത്തിലെ ദൂതൻ പറയണം, അരുത് ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, അത് സ്വർഗത്തിലെ ദൈവമല്ലാതെ സ്വർഗത്തിലെ ദൂതൻ പോലും ആരാധനയ്ക്ക് പാത്രീഭൂതൻ അല്ല. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായിരുന്നു. സ്നാനമെന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുവാനിടയായിരുന്നു. സ്നാനപ്പെടുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ തമ്പുരാനോട് പറഞ്ഞു, അതേ കർത്താവിന്റെ വചനം പറഞ്ഞു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, കാരണം സകല സത്യത്തിനും വഴി നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിയെ പേസലോടെ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ പൂജാരിയുടെ മകളായി എനിക്കും അത് പ്രാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. തമ്പുരാൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എന്നെ നിർത്തുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് അത് അല്ലേലൂയ ഏത് തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ശക്തിയോടെ ദൈവത്തെ പ്രസംഗിക്കുന്നത്. കാരണം ആദ്യം ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച ദൈവജനത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല, കർത്താവിനെ കണ്ട വ്യക്തിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്, അതേ ലൂക്കോസിന്റെ സുവിശേഷം 9:9 അതേ ഹെരോദാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതേ യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഇവൻ ആരാണെന്നൊരു ചോദ്യം അവിടെ ചോദിക്കുവാനിടയായിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒത്തിരി വിഷയങ്ങൾ അവിടെ ഉണ്ട്, എന്നാൽ എന്റെ മുമ്പിൽ അധികം സമയമില്ല. പ്രിയമുള്ളവരെ, അവിടെ കാണുന്നു ഇവൻ ആരാണെന്ന്. അല്ലെങ്കിൽ അവിടെ കാണുവാൻ കഴിഞ്ഞ ആ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയുകയാണ്. അവര് ചിലർ പറഞ്ഞു പുരാതന പ്രവാചകന്മാർ, അതെ ചിലർ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു, ഏലിയാവാണെന്ന് പറഞ്ഞു, മോശയാണെന്ന് പറഞ്ഞു. അത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ കഴിയുള്ള ഇവൻ ആരാണെന്ന് ഹെരോദാവ് ചോദിക്കുന്നു. ഇന്ന് അല്ലെങ്കിൽ ജനസമൂഹവും ശാസ്ത്രവും എല്ലാവരും ഒരുപോലെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകം വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ഇത്രത്തോളം സ്നേഹിപ്പാനും അത് ഇത്രത്തോളം അത്ഭുതം നിങ്ങളുടെ ഇടയിൽ ചെയ്യുവാനും ഇത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുവാനും ദൈവത്തിന് വേണ്ടി ഇത്രയും കഷ്ട സഹിക്കാനും നിങ്ങൾ അല്ലെ നിൽക്കുന്നത്. ഇവൻ ആരാണെന്ന് ലോകം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ദൈവപുത്രന്റെ ജീവിതത്തിൽ കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും അവൻ ദൈവത്തെ വിട്ടു മാറാതെ നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവനാൽ പ്രാപിച്ച ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ഈ അഭിഷേകമാണ് ഈ സകല സത്യവും നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. യേശു 12 ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് അത് ഊരുകൾ ഓരോ സന്ദർശിച്ച് അത് രോഗി അവിടെയുള്ള രോഗികളെ സൗഖ്യമാകുവാനും ഭൂതങ്ങളെ ശാസിക്കാനും അതിലുള്ള ഒരു അധികാരം അവർക്ക് കൊടുക്കുവാനിടയായിരുന്നു. അവിടെ കാണുവാൻ കഴിയുന്നു അവര് അത് ഊരുകൾ തോറും സന്ദർശിക്കുവാനിടയായിരുന്നു. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളുടെ മേലുള്ള അധികാരം സ്വർഗം അവർക്ക് കൊടുക്കുവാനിടയായിരുന്നു. എല്ലാം ചെയ്തതിന് ശേഷമായി അത് അവർ ദൈവത്തിന്റെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഈ അധികാരമെല്ലാം കൊടുക്കുന്നത്. കണ്ടുകൊണ്ടാണ് ഹെരോദാവ് ചോദിക്കുന്നത്, ഞാൻ യോഹന്നാനെ സത്യം വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ തല ഞാൻ ശിരച്ഛേദം ചെയ്തു, പക്ഷേ ഈ വീണ്ടും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ കഴിവുള്ള ഇവൻ ആരാണെന്നൊരു ചോദ്യമാണ് ചോദിക്കുവാനിടയായിരുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നു അതിന്റെ 34-ാം വാക്യം മുതൽ. അവിടെ അതെ എന്റെ 24-ാം വാക്യം മുതൽ കാണുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടി മലയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നു അത് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അപ്പോസ്തലന്മാരായ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി. അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയവൻ അതേ അല്ലെങ്കിൽ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ കൂടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും 3 അപ്പോസ്തലന്മാർ കൂടെ പോയി. അവരുറക്കത്താൽ ഭാരപ്പെട്ടിരുന്ന അവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ വായിച്ചു ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അതെ പ്രാർത്ഥിച്ചവന്റെ മുഖത്ത് തേജസ് വർദ്ധിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഈ തുറങ്ങിയവന്റെ ദർശനം മാറി. ക്രൈസ്തനോടല്ലേലിയ പലപ്പോഴും ദൈവത്തിന്റെ വചനം അതേ ആധികാരികതയോട് പഠിക്കുവാൻ കഴിയാത്തവർക്കാണ് ഈ ഉറക്കമുണ്ടാകുന്നത്. ക്രൈസ്തനോട് ഉറങ്ങുന്നവരുടെ ദർശനം മാറും. പ്രാർത്ഥിക്കുന്നവന്റെ തേജസ് വർദ്ധിക്കുവാനിടയായി. ഇവിടെ കാണുന്നു പ്രാർത്ഥിച്ചവന്റെ തേജസ് വർദ്ധിച്ചു, പ്രാർത്ഥിച്ചവന്റെ മുഖം മാറി, ഉറങ്ങിയവന്റെ ദർശനം മാറി. ഉറക്കം തൂങ്ങിയിരുന്നതായ പത്രോസ് ഓടി വന്ന് യേശുവിന്റെ അടുക്കലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് യേശു അതേ യേശു അവന്റെ മുഖത്തിന്റെ ശോഭ വർദ്ധിച്ചിരിക്കുന്നു, വസ്ത്രം മിന്നുന്ന വെള്ളയായിത്തീർന്നു. പത്രോസ് ഓടി വന്ന് ചോദിച്ചു അതെ നോക്കുമ്പോ കാണുന്നത് മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുക, നിര്യാണത്തെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു നാം ഇവിടെ ഇരിക്കുന്ന നല്ലത് 3 കുടിലുണ്ടാക്കാമെന്ന്. ഫേസലോടല്ലേ ഏലിയ, എനിക്കത് വായിച്ചപ്പോ വളരെ രസമായി തോന്നി, 3 കുടിലുണ്ടാക്കാമെന്ന്. 1 മോശയ്ക്കും 1 ഏലിയാവിനും 1 യേശുവിനും. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല, നരളിച്ചത് സർവശക്തനായ ദൈവം. ഫേസലോടല്ലേ ഏലിയ, പലപ്പോഴും ഇന്ന് എനിക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അനേക പ്രിയപ്പെട്ടൊരു അനേകർക്ക് കുടിലുണ്ടാക്കാൻ നടക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, നാം ഉണ്ടാക്കുന്ന കോട്ടക്കൊത്തളങ്ങളിലോ മാർബിൾ സൗധങ്ങളിലോ മണിമന്ദിരത്തിനകത്തോ ഇരിക്കുന്നവനല്ല എന്റെ യേശു. ഉള്ളം കൈകൊണ്ട് വെള്ളം വളക്കുന്നവൻ, ചാണ്ടുകൊണ്ട് ആകാശത്തെ പരിമാണം എടുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴികൊള്ളിക്കി പർവ്വതങ്ങൾ വെള്ളിക്കൊണ്ട് കുന്നുകൾ തുലാസനം തൂക്കുന്ന ദൈവം, അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, അത് മാറത്തു പൊന്തച്ച കെട്ടിയവൻ, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച 7 പൊന്നിലുണ്ടത്തെ നടുവിൽ ഉലാവുന്നവൻ, കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദമുള്ളവൻ, വനങ്ങളെ തോരരിക്കുന്ന ശബ്ദമുള്ളവൻ, മാനകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമുള്ളവൻ. അവനെ കുറിച്ച് വചനം പറയുന്നു, സ്വർഗം ദൈവത്തിന് സിംഹാസനം, ഭൂമി ദൈവത്തിന് പാദപീഠം. ഇത്ര മഹാനായ, ഇത്ര ഭയങ്കരനായ, ഇത്ര വലിയവനായ ഒരു ദൈവത്തെ വാക്കുണ്ടാക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഹല്ലേലൂയാ. ഫേസലോട് അങ്ങനെയെങ്കിൽ അല്ലേലിയ, പത്രോസ് ഇവിടെ പറയുകയാണ് 3 കുടിലുണ്ടാക്കാമെന്ന്, 1 മോശയ്ക്കും 1 ഏലിയാവിനും 1 യേശുവിനും. ഫേസലോട് അല്ലേലിയോ, പ്രിയമുള്ളവരെ, അനേകരിന്ന് അല്ലേലിയ യേശുവിനെ ഇരുത്താൻ കുടില് കെട്ടുന്നുണ്ട്. മറ്റുള്ളവരോടൊപ്പം, മറ്റു പുണ്യവാളന്മാരോടൊപ്പം യേശുവിനും കുടില് കെട്ടുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരുന്നില്ല. ഫേസലോ പെട്ടെന്നൊരു മേഘം അവിടെ വരുവാനിടയത്ത് നമുക്കറിയാം. മേഘം വന്നപ്പോ ജനത്തിന് ഭീതി ഉണ്ടായി. ഫേസലോട് അല്ലേലിയ, മേഘത്തിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുവാനിടയായിരുന്നു. ഒരു മേഘം വന്ന് അവരെ മറയ്ക്കുവാനിടയായിരുന്നു. മോശയെ ഏലിയാവിനെ അങ്ങോട്ട് മറച്ചിട്ട് യേശു ക്രിസ്തുവിനെ മാത്രം മുമ്പിലേക്ക് അത് നിർത്തിക്കൊണ്ട് പിതാവായും ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. പ്രൈസലോട് അല്ലേലിയ, പത്രോസേ അല്ലേലിയ, മറ്റുള്ളവർക്ക് കുടില് കെട്ടുവാനല്ല അത് നിന്നെ ഇവനെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. പ്രൈസലോട് അല്ലേലിയ, യേശുവിനുള്ള മഹത്വം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനല്ല സ്വർഗം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് പിതാവ് വിളിച്ചു പറയുകയാണ്, അതെ പത്രോസേ, നീ മോശയ്ക്കും ഏലിയാവിനും കുടില് കെട്ടേണ്ടവനല്ല, എന്റെ മകനു നീ ചെവി കൊടുക്കാൻ. ഫ്രൈസലോട് അല്ലേലിയ, യേശു ക്രിസ്തുവിനെ മാത്രം മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് സർവശക്തനായി ദൈവം വിളിച്ചു പറഞ്ഞു, ഇവന് ചെവി കൊടുപ്പിൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഫ്രൈസലോട് അല്ലേലിയ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, 29 വയസ്സ് വരെ വേശ്യാ പുത്രനെന്നും അതെ തച്ചന്റെ മകനെന്നും അതെ മറിയയുടെ മകനെന്നും യോസയുടെ സഹോദരൻ യോസയുടെ സഹോദരനെന്നും ഒക്കെ യേശുവിനെ ലോകം വിളിച്ചതാ, ലോകം പഠിച്ചതാ. അതെ ഇതാ വേശ്യാ പുത്രൻ പോന്നു, ഇതാ തച്ചന്റെ മകൻ പോന്നു, ഇതാ മറിയയുടെ മകനില്ലയോ എന്ന് ലോകം വിധിയെഴുതിയ സ്ഥാനത്ത് 30-ാമത്തെ വയസ്സിൽ അപ്പന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ തയ്യാറായപ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തുകൊണ്ട് അവന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായ കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ നിമിഷം വരെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പേര് സ്വർഗത്തിലെ ദൈവം മാറ്റുവാനിടയായിത്തീരും. സ്വർഗം വിളിച്ചു പറഞ്ഞു, അതെ കൽപ്പന അനുസരിച്ച് യേശുവിനെ നോക്കിക്കൊണ്ട് സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മ പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു. സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ പത്രോസേ, മറ്റുള്ളവർക്ക് കൂടി നികട്ടാനല്ല വിളിച്ചത്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവന് മാത്രം ചെവി കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ ആരാധിക്കുവാൻ, ആത്മാവിനെ സത്യത്തിനും ദൈവത്തെ ആരാധിക്കുവാനാണ് സർവശക്തനായ ദൈവം തന്റെ രക്തത്താൽ നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലപ്പോഴും യേശുവിനെ കാണുമെന്നും യേശുവിൽ കൂടിയുള്ള രക്ഷ അനുഭവിക്കണമെന്ന് ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അത് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ അമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, പൂജാരിയുടെ ഭാര്യയായി എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചു. പ്രീസലോട് അല്ലേലിയ കൃപയാൽ നനേക അല്ലേലിയ, എന്റെ ചെറുപ്രായത്തിൽ തന്നെ പ്രീസലോട് അല്ലേലിയ ഒത്തിരി പേരെ അല്ലേലി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കൃപയാൽ. അതിൽ 17 പേര് കർത്താവിന്റെ ദാസന്മാരായി, അതെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അല്ലെ കഴിഞ്ഞ 8.5 വർഷക്കാലമായി ശക്തമായ അരുമനാഥന് വേണ്ടി പ്രയോജനപ്പെടുക, സ്വർഗം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ചു ലോകം എന്നെ കാണരുത്, എനിക്ക് യേശുവിനെ കാണണമെന്ന്. പ്രിയമുള്ളവരെ, സക്കായിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പ്രീസലോ സക്കായി ഇങ്ങനെയാണ് ചിന്തിച്ചത്, അതെ യേശുമാ, യേശു പുരുഷാരത്തോടൊപ്പം മുന്നോട്ട് വരുന്നതായ വേളയിൽ സക്കായിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ആരാണെന്ന് നല്ലൊരു ബോധ്യം അവൻ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും വളരെ ബദ്ധപ്പാടോടുകൂടി ആ കാട്ടത്തിമേൽ അവനൊന്ന് കയറുവാനിടയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ്, ബദ്ധപ്പെട്ടാണ് അവൻ കാട്ടത്തിമേൽ കയറിയത്. അവന് ഒരു കാര്യം ഹൃദയത്തിലുണ്ടായിരുന്നു, യേശു എന്നെ കാണല്ല, പുരുഷാരം എന്നെ കാണല്ല, പക്ഷെ എനിക്ക് യേശുവിനെ കാണണം. ഇന്ന് പലപ്പോഴും പലരും വചനം കേൾക്കുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നുണ്ട്, എന്നാ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെന്നെ കാണല്ല, ഞാൻ യേശുവിന്റെ പൈതലാണെന്ന് കേൾക്കുമ്പോൾ ലജ്ജയായി തോന്നുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കൃപയാൽ അവരുടെയൊക്കെ മധ്യത്തിൽ പൂജാരിയുടെ മകളായ എനിക്ക് യേശുവിനെ പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ചത് നിങ്ങൾ ആർക്കില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയാ. സക്കായി ആഗ്രഹിച്ചു വളരെ ബദ്ധപ്പാടോടുകൂടി കാട്ടത്തിമേൽ കയറുവാനിടയായിട്ടുണ്ട്. എന്നാൽ പ്രീസലോട് അല്ലെങ്കിൽ ദൂരത്തും ചാരത്തുമായി മയക്കുന്ന ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം വിളിച്ചു പറയുവാനുള്ളത്. പ്രീസലോട് അല്ലേലിയോ, ആരും എന്നെ കാണണ്ട, ഒളിഞ്ഞിരുന്നാലും എനിക്ക് വചനം കേൾക്കണമെന്ന് വിചാരിച്ച വീടിന്റെ അല്ലേലിയോ മുറിക്കകത്തു ഒരുപക്ഷെ തെരുക്കോണുകൾ നിന്നുമായിരിക്കും ഈ സുവിശേഷം കേൾക്കുന്നത്. ഇന്ന് രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയട്ടെ, സക്കായി അല്ലെങ്കിലും ആരും എന്നെ കാണരുതെന്ന് പറഞ്ഞ് കാട്ടത്തിൽ ഒളിച്ചിരുന്നപ്പോഴും അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണവനെ കാണുവാനിടയായിരുന്നു. കാട്ടത്തിയുടെ കീഴിൽ പുരുഷാരമായി കടന്നു വന്ന യേശു കർത്താവ് മുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, സക്കായി നീ വേഗത്തിൽ ഇറങ്ങി വാ. ഹല്ലേലൂയ. വിളി കേട്ട സക്കായിയുടെ ജീവിതത്തിൽ 3 അനുഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, അതെ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഫേസലോൺ, അതാണ് അവൻ വേഗത്തിൽ ബദ്ധപ്പെട്ടിറങ്ങി. അത് വേഗത്തിൽ ബദ്ധപ്പെട്ടവൻ ഇറങ്ങുവാനായിട്ട് വളരെ കഷ്ട സഹിച്ചാണ് അതേ കുള്ളനായ ആ സക്കായി ആ മരത്തിൽ കയറുവാനിടയായിരുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു, സക്കായിയെ എന്റെ ശബ്ദം നീ കേട്ടെങ്കിൽ നീ വേഗത്തിൽ പാരമ്പര്യമാകുന്ന ആ കാട്ടത്തിൽ വിട്ട് താഴേക്ക് ഇറങ്ങിയേ മതിയാകൂ. പ്രിയമുള്ളവരെ, പാരമ്പര്യത്തിന്റെ പടുകുറ്റം മതിലൊക്കെ തൊളിച്ചു കിടന്നാൽ ഈ ആത്മീയ അനുഗ്രഹം നമുക്ക് ഒരിക്കലും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ഫേസലോ, വിടുതൽ പ്രാപിച്ച ഞാനും അനേക ഇടങ്ങളിൽ പോയി ആശ്രയിച്ചത്, പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ഭിഷേകം പ്രാപിച്ച് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു ദൈവവരുന്ന് മാത്രമേ നിത്യതയ്ക്ക് ഓഹരിയുള്ളൂ. ഫേസലോട് അല്ലേലിയ, ജീവന്റെ പുസ്തകത്തിൽ ഇങ്ങനെയുള്ളവരുടെ പേര് മാത്രമേ എഴുതത്തുള്ളൂ എന്ന് എനിക്ക് ബോധ്യപ്പെടുവാനിടയായിട്ടു. അങ്ങനെയെങ്കിൽ വചനം വിളിച്ചു പറയുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം സക്കായി ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവനൊരു മാനസാന്തരമുണ്ടായി, വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അതിന് കയറുവാനിടയായിരുന്നു. എന്നാൽ വളരെ ബദ്ധപ്പാടോടുകൂടി അവൻ ഇറങ്ങി വരുവാനിടയായിത്തീരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അത് വളരെ കഷ്ടപ്പെട്ട് കുള്ളനായ സക്കായി ആ കാട്ടത്തിയുടെ മുകളിൽ കയറിയെങ്കിലും യേശു അല്ലേലിയ ശബ്ദം കേട്ടപ്പോൾ വിളിച്ചപ്പോൾ മാനസാന്തരം വന്നവൻ വേഗത്തിൽ ഊർന്ന മരത്തെ നിറങ്ങി. പ്രേസല, ഒരു പക്ഷേ അവന്റെ ശരീരം മുഴുവൻ രക്തം പൊടിഞ്ഞിരിക്കാം, ദേഹത്ത് മുറിവേറ്റിരിക്കാം. പ്രേസല, പാരമ്പര്യത്തിൽ നിറങ്ങി തിരിച്ച പലപ്പോഴും ജീവിതത്തിൽ അകത്തും പുറത്തും മുറിവേറ്റെന്ന് വന്നിരിക്കാം. ജീവിതത്തിൽ ഭാരങ്ങളും വേദനകളും ഒക്കെ വന്നിരിക്കാം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവേദനയാണ് ഈ അന്ത്യനാളുകൾ ദൈവത്തിന് ആവശ്യം. പ്രേസലോട് അല്ലേലിയ, സക്കായിയെ നോക്കിക്കൊണ്ട് അവനൊരു മാനസാന്തരം വേഗത്തിൽ ഇറങ്ങി വന്നു. രണ്ട്, ഒരു വിശാല മനസ്സ് അവൻ ഉണ്ടാകുവാനിടയായിരുന്നു. അത് പറഞ്ഞു, കർത്താവേ എനിക്കുള്ളതിൽ പാതി. അത് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശു അല്ലെങ്കിൽ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ, ക്രൈസ്തവനോട് അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകും, പഴയതെല്ലാം കഴിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അതേ അല്ലെങ്കിൽ അവനൊരു വിശാല മനസ്സുണ്ടായി. അവൻ പറഞ്ഞു, എനിക്കുള്ളതിൽ പാതി, എനിക്കുള്ളതിൽ പാതി ഞാൻ കൊടുത്തേക്കാം ദരിദ്രമാർക്കും. മൂന്നാമതായി അവനോടൊരു പ്രായച്ചിത്തം ഉണ്ടാകുവാനിടയായിരുന്നു. അത് പ്രേസനോടല്ലേ കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെ അവൻ പറയുന്നു, അതെ ചതുവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരട്ടി ഞാൻ തിരികെ കൊടുത്തേക്കാം. ഒന്ന്, യേശുവിനെ കണ്ടപ്പോൾ മാനസാന്തരമുണ്ടായി. രണ്ടവനൊരു വിശാല മനസ്സുണ്ടായി. മൂന്നവന് പ്രായച്ചിത്തമുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പ്രേസനോട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം അതൊരു വലിയ വ്യത്യാസമുണ്ടാകും. സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവാത്മാവാണ് പിന്നെ നമ്മളെ പൂർണ്ണമായി നിയന്ത്രിച്ച് വഴി നടത്തുന്നത്. അതേ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുവിന്റെ ക്രൂശിനരികെ നാല് സ്ത്രീകൾ നിൽക്കുന്നു. ഒന്ന്, യേശുവിന്റെ അമ്മ മറിയ. രണ്ട്, മറിയയുടെ സഹോദരി. മൂന്ന്, മദ്ഗലകാരത്തി മറിയ. അങ്ങനെ 4 വ്യക്തികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി അവിടെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന ആ മറിയെ കാണുവാൻ കഴിയുന്നു. മറിയോട് നമുക്കൊരു കാര്യം ചോദിക്കാം, മറിയെ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടും യേശുവിനോടൊപ്പം ഉള്ളതാണെന്നറിഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയുള്ള ഈ നിമിഷത്തിലും എന്തുകൊണ്ടാണ് നീ ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്നത്? മറിയയ്ക്ക് ഒരു കാര്യം പറയുവാനുണ്ട്, അതെ അവൻ എന്റെ ഉള്ളിൽ പിറന്നവനാ, അവനെ വിട്ട് എനിക്ക് ഒരിക്കലും പിന്മാറിപ്പോകാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ചതാണെങ്കിൽ, യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവായതാണെങ്കിൽ, കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും വാളിന്റെ മുമ്പിലും ഫേസലോട് അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് വിട്ട് മാറുവാൻ നമുക്ക് കഴിയത്തില്ല. ഫേസലോട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അല്ലെ നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് നിങ്ങളുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ. ഫേസലോട് അല്ലെങ്കിൽ ഇവിടെ കാണുവാൻ കഴിയുന്നു. മറിയ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, ഇല്ല അവൻ എന്റെ ഉള്ളിൽ പിറന്നവനാ, ഒരിക്കലും ഈ ക്രൂശ് വിട്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും ആര് കൊല്ലം വന്നെന്ന് പറഞ്ഞാലും ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് എനിക്ക് മാറുവാൻ കഴിയത്തില്ല. രണ്ടാമതായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതെ മറിയയുടെ സഹോദരി. മറിയയുടെ സഹോദരിയോട് നമുക്ക് ചോദിച്ചാലും നമുക്കൊരു കാര്യം അവൾ പറയുവാനിടയായി തീരും. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എന്റെ കുടുംബത്തിൽ ജനിച്ചതാ, ഒരിക്കലും അവനെ വിട്ട് എനിക്ക് മാറിപ്പോകാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ടോ? ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവിനെ വിട്ട് മറ്റൊന്നിനെ നമുക്ക് ആരാധിക്കുവാൻ വ്യവസ്ഥയില്ല, നമ്മൾ ഒരിക്കലും ആരാധിക്കാൻ പോകത്തില്ല. മദ്ഗലക്കാരത്തി മറിയ അവളോട് ചോദിച്ചാലും അവൾക്കൊന്ന് പറയുവാനുണ്ട്, അതെ ഈ ക്രൂശിന്റെ വഴി വിട്ട്, ഈ ക്രൂശ് വിട്ട് ഞാൻ ഒരിക്കലും മാറിപ്പോകത്തില്ല. കാരണം എന്തെന്നറിയാമോ? ലോകക്കാർ മൊത്തം എന്നെ കൈവിട്ട സ്ഥാനത്ത്, പിശാചിന്റെ ശക്തി എന്നെ അമർച്ച ചെയ്ത സ്ഥാനത്ത്, അതെ പാപത്തിൽ കിടന്ന എന്നെ അവന്റെ രക്തമാണ് വിലക്ക് വാങ്ങിയത്, ഇവനാണ് രക്ഷിച്ചത്. അതുകൊണ്ട് ക്രൂശിൽ കിടക്കുന്നവരെ നോക്കി അവൾ വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. കാരണം അവൾ ജീവിതത്തിൽ അനുഭവിച്ചത് ഇന്ന് രാത്രി കാലം ഞാൻ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ മൈക്കിന്റെ ശബ്ദപരിധികൾ എന്നെ സേവിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതെ നമുക്ക് വേണ്ടി അവൻ പാപയാഗമായി തീരുവാനിടയായിരുന്നു. അതേ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്റെ യേശു കർത്താവ് ശാപമായി തീരുവാനിടയായിരുന്നു. സകല ഭാഷകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേലെ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായിരുന്നു. ആ ഉയർപ്പിന്റെ ശക്തിയോടെയാണ് ഇന്ന് വൈകിയ സമയം നാം ദൈവത്തെ ആരാധിക്കുവാനിടയായിരുന്നത്. ആ കർത്താവ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അതേ മേഘങ്ങൾ കർത്താവിന് അതേ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. അതേ ഈ യോഗ്യത അയോഗ്യയായി എനിക്ക് സ്വർഗത്തിലെ ദൈവം തരുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എല്ലാവർക്കും ഒരു നിമിഷം ദൈവസനിൽ എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിപ്പാൻ ഇന്നുവരെയും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത പ്രിയമുള്ളവർ ഒരു നിമിഷം അതേ ഹൃദയം ദൈവസനിൽ ഏകാഗ്രമാക്കിക്കാട്ട. ദൈവത്തോട് പറഞ്ഞാണ്, ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവനന് മാത്രമേ അത് ഇന്ന് മരിച്ചാൽ അത് നിത്യത ലഭ്യമാകുകയുള്ളൂ. ക്ഷേത്രങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളൊരു പാട്ട് പാടുമായിരുന്നു, മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു, മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. അതിനകത്ത് പറഞ്ഞ, ഐച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ച, തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലണം. ഒരിക്കൽ നീ ചെയ്യും തെറ്റുകളല്ല ഒരുത്തന്റെ മുമ്പിൽ നിരത്തി വെക്കണം, തിരുത്തുവാൻ ആരും നിനക്കവിടില്ല. തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലമൊന്നുമില്ല. ഇത് ഹിന്ദുക്കറിയാം, ക്രിസ്ത്യാനിക്കറിയത്തില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഒരു നിമിഷം നിൽക്കേണ്ടി വരും, ഒരു ദിവസം നിൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, അങ്ങനെ ആകാതിരിക്കേണ്ടതിന് ഈ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണിച്ച് അത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിനായിട്ട് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം അത് കേട്ടതായ സാക്ഷ്യം മുഖാന്തരം, ദൈവത്തിന്റെ വചനം മുഖാന്തരം, ഞാൻ എന്റെ ഹൃദയം എന്റെ യേശു കർത്താവിനായി തുറന്നു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന സമർപ്പണമുള്ള പ്രിയപ്പെട്ടവർ ഒരു നിമിഷം മധുരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഫേസലോ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മകളായി നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുമെന്ന്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ജീവിപ്പിക്കുന്ന ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ ആർത്തിയോടുകൂടി അതിനം തുറക്കുന്ന
തുറന്ന ദൈവവേദനെ ഇന്ന് രാത്രി സ്വർഗത്തിനെ നിറയ്ക്കുവാനിടയാക്കുന്ന ഒരു നിമിഷം അതിനം തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. സർവശക്തൻ അല്ലേ അത്യുന്നതൻ, അതല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഈ വലിയവനായ ദൈവം, അയോഗ്യയായ പൂജാരിയുടെ മകളായ എന്നെ അല്ലെങ്കിൽ ഈ രക്ഷകരസ്ഥമാക്കുവാൻ ഇടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി കാല ഞാൻ എന്റെ യേശുവിന് വേണ്ടി എന്റെ ഹൃദയം സമർപ്പിക്കുന്നതിന് അത് പൂർണ്ണമായ സമർപ്പണ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അത്ഭുതകരമായ വിടുതൽ സ്വർഗം എന്റെ ജീവിതത്തിൽ തന്നു. അല്ലെങ്കിൽ അനേക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം എന്നിലൂടെ വിടുവിക്കുവാനിടയാക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞതായ താഴ്വരയിലേക്ക് എഗസ്കേലിനെ കൊണ്ടു നിർത്തിയിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ, എഗസ്കേലെ ഈ അസ്ഥികൾ ജീവിക്കുമോ? എഗസ്കേലിന് ഒരു പ്രതീക്ഷയില്ല, കാരണം പച്ചയായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാമായിരുന്നു. അത് താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും ഉണങ്ങി ചിതറിക്കിടക്കുക. എങ്കിലും അവൻ പറഞ്ഞു, യഹോവേ നീ അറിയുന്നു. സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു, നീ പ്രവചിക്കേ. അങ്ങനെയെങ്കിൽ നാം അതരം തുറന്ന ചില ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എഗസ്കേൽ അതരം തുറന്നപ്പോൾ അത് ചിതറിക്കിടന്ന അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അത് ഹല്ലേലൂയ. തമ്പുരാൻ ചെയ്യേണ്ട കാര്യം ഞരമ്പ് വെച്ച് മാംസം വെച്ച് തൊക്കു പൊതിഞ്ഞു. മാത്രമല്ല വീണ്ടും അവൻ മൗനമായി എന്നപ്പോ സ്വർഗം വിളിച്ചു പറഞ്ഞു, അത് എഗസ്കേലെ നീ അതരം തുറക്ക. ഇത് ജീവിക്കേണ്ടതിന്, ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് നീ കാറ്റിനോട് പ്രവചിക്കാൻ അവിടെ കാണുവാൻ കഴിയുന്നു. തമ്പുരാൻ പറഞ്ഞ നിമിഷത്തിൽ വീണ്ടും അവൻ അതരം തുറന്നപ്പോൾ അത് ചിതറിക്കിടന്ന അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നത് സൈന്യമാക്കി തമ്പുരാൻ നിർത്തുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ അതെ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നി പ്രാഗൽഭ്യത്തോട് പറയാനിടയായിത്തീരട്ടെ. ക്രൈസ്തരോട് അനേക മാരക രോഗികളെ സൗഖ്യമാക്കുന്ന കണ്ണാൽ കാണുക. തമ്പുരാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് രാത്രികാല രോഗികളായിട്ട് ആരെങ്കിലും പ്രിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെ ഹല്ലേലൂയ. എന്റെ അടിപ്പിണരുകളാൽ അവന് സൗഖ്യമുണ്ടെന്ന വചനപ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇന്ന് രാത്രി നമുക്ക് പ്രാപിക്കാം. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. അവതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കുക. ഫേസലോട് അല്ലേലോ. ഹൃദയ കവാടം യേശുവിന് വേണ്ടി തുറക്കുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹിമന ഹസുനരകതന വൈഡമനകസ്യ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അതേഹല്ലേല് പൂർണ്ണ ഹൃദയത്തോടെ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. ഇന്ന് രാത്രി കാല എന്റെ അരുമനാഥന്റെ കരത്തിന്റെ വല്ലഭത്ത ജനത്തിന്റെ ഹൃദയത്തിൽ ഇടപെടുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി കാല രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ അതിവേഗം പായുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയ രോഗികളായി പ്രിയപ്പെട്ട സൗഖ്യമാകട്ടെ. ജീവന ഹധുനരകതന വൈഡമനകശി രേഖത്താൽ വചനത്താൽ ജയമെടുകയാണ് കർത്താവ്. യേശുവിനെ രക്ഷകനായി അത് എനിക്ക് സ്വീകരിക്കണമെന്ന താല്പര്യത്തോടുകൂടി അതേ കൈയുയർത്തിയും അത് ഹൃദയം സമർപ്പിച്ചു നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ശ്രവണ സീമയ്ക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന അതേ പ്രിയപ്പെട്ടവര് ഹൃദയകമാണ് യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ കർത്താവ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരും. പഴയതെല്ലാം കഴിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഇന്ന് രാത്രി കർത്താവ് ദൈവത്തിന്റെ ദൃശ്യമാകുന്ന കരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തന്റെ കരം ഇപ്പോൾ